കർത്താവ് യേശുവിന്റെ നാമത്തിൽ, ഇതിനു മുമ്പ് നീ ചെയ്ത വലുതും ഭയങ്കരമായ പ്രവൃത്തികളെ കേൾക്കാനായി വീണ്ടും ഇവിടെയായിരിക്കാൻ കഴിഞ്ഞതിലും ഇന്നു രാത്രിയിൽ ചോദിക്കുന്ന എന്തായാലും ലഭിക്കും എന്ന് വിശ്വസിക്കാനായി ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തി ഞങ്ങളെ അഭിഷേകം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടുന്ന് അവരെ ഓരോരുത്തരെയും അറിയുകയും അവർ എന്തെല്ലാമാണ് അപേക്ഷിച്ചിട്ടുള്ളതെന്ന് അറിയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അവർക്കായി, പ്രത്യേകിച്ചും മരണത്തിന്റെ വക്കോളം എത്തിയവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരവിടെ മുമ്പ് തന്നെ ആയിരിക്കുന്നില്ലെങ്കിൽ അവരുടെ പ്രാണന് സമാധാനം നൽകിയാലും അവരുടെ ശരീരത്തിന് സൗഖ്യം കൊണ്ടുവന്നാലും ഇത് അനുവദിക്കണം. കർത്താവേ, ഞങ്ങളുടെ കൂടി വരവനെ അനുഗ്രഹിക്കണമേ. ഈ ബുധനാഴ്ച രാത്രിയിലെ പ്രാർത്ഥനാ യോഗത്തെ, എവിടെയെല്ലാം ഞങ്ങളിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നു അവിടെയെല്ലാം നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, നിന്റെ വചനത്തെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അസാധാരണമായ വിധം ചൂടുപിടിപ്പിക്കണമേ. കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അത് ഞങ്ങളെ എങ്ങനെയാണ് വരാനിരിക്കുന്ന മഹത്തായ സമയത്തേക്കായി ചിട്ടയിലാക്കേണ്ടതെന്ന് അറിയാനിടയാക്കണമേ. വിശ്വാസത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ട് അവരുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന സേവകർക്കായി അങ്ങേക്കായി ചിന്തിക്കുകയും നീ എന്തെങ്കിലും ചിലത് ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. കർത്താവേ, പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് നീ വളരെ പതുക്കെ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം ഈ ദിവസത്തേക്ക് വാഗ്ദാനം ചെയ്തിരുന്ന പ്രതിജ്ഞകളെ ചൊരിയാൻ പോകുന്ന സമയം അടുത്തുവരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാജ്യമെമ്പാടുമായി എല്ലായിടത്തുനിന്നും വളരെയേറെ ആവശ്യക്കാരുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതോ, കർത്താവേ, നീ എല്ലാവരോടും കൂടെ ആയിരിക്കണമേ. കർത്താവേ, അവരുടെ അപേക്ഷകളെ അനുവദിക്കണമേ. ഈ മഹത്തായ കാര്യത്തിനായി നോക്കിക്കൊണ്ട് ലോകമെമ്പാടുമായിരിക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ മഹത്തായ കൈ നീങ്ങുന്നത് കാണാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവേഷ്ടം ചെയ്യുന്ന അനുസരണയുള്ള ദാസന്മാരാകേണ്ടതിനും ഞങ്ങൾ സ്വയം അച്ചടക്കമുള്ളവരാകേണ്ടതിനും കർത്താവേ, അവിടുത്തെ ആത്മാവിനാലും വചനത്താലും ഞങ്ങളെ ശിക്ഷിച്ചു നന്നാക്കണമേ. പണ്ടത്തെ ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നതിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തിച്ച് ഞങ്ങളത് ഓർക്കാനിടയാകട്ടെ. നിന്നോട് വ്യക്തിപരമായ ബന്ധം വച്ചിരുന്നവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നും ആ തരത്തിലുള്ള ജനങ്ങളുമായി സന്ധിക്കാനിട വന്നാൽ അറിയാൻ സഹായിക്കണമേ. അവരുടെ മുഖം ആനന്ദത്താലും സന്തോഷത്താലും എങ്ങനെയാണ് നിറഞ്ഞിരുന്നത്. അവർ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അവരുടെ ജീവിതം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനവുമായി എങ്ങനെയാണ് ചേർന്നു പോയിരുന്നത്. സകല മനുഷ്യരും വായിക്കുന്ന എഴുതപ്പെട്ട സുവിശേഷമായിരുന്നു. ദൈവമേ, ഒരിക്കൽ കൂടി അതനുവദിച്ചാലും ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടതായി സ്വയം പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. കർത്താവേ, ലോകത്തോടൊപ്പം തെരുവിൽ നടന്നുകൊണ്ട് ഞങ്ങളുടെ കൈകളെ തമ്മിൽ തിരുമ്പുമ്പോൾ ഞങ്ങൾ അവരെ പോലെ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു എന്ന് ഞങ്ങളുടെ മനസ്സിൽ അറിയാനിടയാകട്ടെ. ഇവിടെ ഈ ഭൂമിയിലെ അവരുടെ ശരിയായ സ്ഥലത്തെ അവർക്ക് കൊടുക്കാനായി ഞങ്ങൾ വശത്തേക്ക് വരാനിടയാകട്ടെ. കർത്താവേ, ഞങ്ങൾ മറ്റൊരു ലോകത്തിൽ നിന്നുമുള്ള പ്രതിനിധികളാണെന്നറിഞ്ഞ് ഞങ്ങൾ പിൻസീറ്റെടുക്കും. കർത്താവേ, ഞങ്ങൾക്കൊരു രാജ്യമുണ്ട്, അത് അധികാരത്തിൽ വരാൻ പോകുന്നു. ഞങ്ങളുടെ മഹാനായ രാജാവ് വളരെ വേഗത്തിൽ വരികയും തന്റെ അധീനതയുള്ള രാജ്യത്തേറ്റെടുക്കുകയും ചെയ്യും. അവൻ ഭരിക്കുകയും വാഴുകയും അവനുമായി ഈ ഭൂമിയിൽ 1000 ആണ്ടും പിന്നെ എന്നേക്കുമായി ആയിരിക്കുകയും ചെയ്യും. കർത്താവേ, ഇത് മനസ്സിലുള്ളതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരത്തിനായി ഞങ്ങൾ മുന്നോട്ട് നോക്കുന്നു. ഞങ്ങളുടെ ഏറ്റുപറച്ചിലേക്ക് ഞങ്ങൾ നോക്കുന്നു. നിന്റെ മഹത്തായ ഇഷ്ടത്തിന് വിപരീതമായി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്തു പോയെങ്കിലോ അതുമല്ല എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളെ ശുദ്ധീകരിക്കാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ ആ സഹോദരിയും തന്റെ ഭർത്താവും റോഡ് മാർഗം ചിക്കാഗോയിലേക്ക് പോയതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങളെ നയിച്ചാലും കർത്താവേ. കർത്താവായ ദൈവമേ, നിനക്ക് അവരെ ഉപയോഗിക്കാൻ കഴിയുന്നിടത്തേക്ക് നീ അവരെ നയിച്ച് നമ്മുടെ കർത്താവായ യേശുവിനെ അറിയാതിരിക്കുന്നവർക്ക്, അന്ധകാരത്തിനിട്ട് തപ്പി നടക്കുന്നവർക്ക് അവർ പ്രകാശത്തിന് ഗോപുരങ്ങളായി തീരാനിടയാകട്ടെ. നിന്റെ തെറ്റുതിരുത്തുന്ന വചനത്തെ കേട്ടിട്ട് അതിനാൽ ഈ മഹത്തായ മണിക്കൂറിൽ എങ്ങനെയാണ് തയ്യാറാകേണ്ടതെന്ന് അറിയാനായി ഞങ്ങൾ ഈ യോഗത്തെ നിന്റെ കരങ്ങളിൽ തരുന്നു. അത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നന്ദി സഹോദര. ഞാൻ ഒരല്പം ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ വീട്ടിലായിരുന്നതിനാൽ വളരെ അത്യാവശ്യമായി എനിക്ക് എവിടേക്കെങ്കിലും പോകാനായില്ലെങ്കിൽ പ്രാർത്ഥനാ യോഗത്തിന് വരാതെ വീട്ടിലിരിക്കുക എന്ന കാര്യം എനിക്ക് വളരെ മോശമായി അനുഭവപ്പെടും. സ്വയം ഞാനും എന്റെ വീട്ടുകാരും അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ വന്നതേയുള്ളൂ. ഉടനെ തന്നെ ഇവിടേക്ക് വരികയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനാ യോഗത്തിനായി പോകുന്നു, അവൾക്ക് തയ്യാറാകാൻ പോലും സമയം ലഭിച്ചില്ല. കാരണം ഞാൻ വരികയാണ് എന്നവൾ അറിഞ്ഞിരുന്നില്ല. വടക്കേ കാരോലിനയിലോ അതല്ല തെക്കേ കാരോലിനയിലോ മറ്റെവിടെയോ വെച്ച് പ്രകാശമാകാൻ സാധിച്ച സഹോദരൻ, സഹോദരിയുടെ സാക്ഷ്യം കേട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് ഗ്രീൻവില്ലേ ആയിരുന്നോ? സതേൺ പൈൻസ് ആയിരുന്നു. അതെ സഹോദരൻ ലീവയിൽ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സ്നാന ശുശ്രൂഷയിൽ ഞാൻ ഇന്ന് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. അവിടെയുള്ള സഹോദരൻ പെർക്കർ തോമസിന്റെ അടുക്കൽ സഹോദരൻ ലീവയിൽ ധർമ്മോപദേശിയാകുന്നു. അവിടെ ഒന്നുണ്ടായിരുന്നു, ഒരു സഹോദരി നിഴലൻ കീഴിലായിരുന്ന സമയം. ആ സമയത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അതൊരു വലിയ തീർച്ചപ്പെടുത്തലായിരുന്നു സഹോദരി. പരിശുദ്ധാത്മാവ് എന്താണെന്ന് കാണാൻ നമ്മുടെ വിശ്വാസത്തെയും മറ്റുള്ള വിശ്വാസത്തെയും പരിശോധിച്ചു നോക്കാനായി നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നു. നിങ്ങൾ എന്തിലേക്കെങ്കിലും നേരെ നോക്കിയിട്ട് ചിലത് കണ്ടിട്ട് അത് പറയും, മറ്റുള്ളവരും അതിലേക്ക് നോക്കും, എന്നാൽ കാണുകയില്ല. അതവിടെ ഇല്ലെന്നവർ പറയും, കാണണോ? എന്നാൽ അതവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൗലോസിനുമേൽ പ്രകാശം തൂങ്ങിക്കിടന്നിരുന്നത് ആരും കണ്ടിരുന്നില്ല, എന്നാൽ അതവിടെ ഉണ്ടായിരുന്നു. ആ പ്രകാശം ഒരു പ്രാവെന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നത് യോഹന്നാനല്ലാതെ മറ്റാരും തന്നെ കണ്ടിരുന്നില്ല, എന്നാൽ അതവിടെ ഉണ്ടായിരുന്നു. കാണണോ? അങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രകാശം ഒരു അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലാണെന്ന് ഞാൻ ജനങ്ങളോട് പറയാൻ തുടങ്ങി. അത് ആരും വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ഇപ്പോൾ അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ക്യാമറയുടെ യാന്ത്രിക കണ്ണ് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, പിശാചിന്റെ ആത്മാവ് ഇരുണ്ടതാകുന്നു. അത് നമ്മുടെ ജീവിതം പോലെയാണ്. നാം നിഴലുകളാകുന്നു. മാത്രമല്ല, നാം ഒരു വെളിച്ചമാണെങ്കിൽ ദിവസത്തിന്റെ വെളിച്ചവുമായി എവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ താരതമ്യപ്പെടുന്നതെന്ന്? നാം വെളിച്ചത്തിൽ നടക്കുന്നു. അത് പകൽ നേരത്ത് നിങ്ങൾ നോക്കിയിട്ട് ഞാൻ സൂര്യനെ കാണുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ കാണുന്നത് സൂര്യന്റെ നിഴലാണ്. അത് സൂര്യന്റെ ഒരു പ്രതീക്ഷയായാകുന്നു. അത് മാത്രമല്ല, സൂര്യനെന്നാൽ അതൊരു സൂര്യനുണ്ട് തെളിയിക്കുന്നു. അത് ഒരു സൂര്യനുണ്ടെന്ന് തെളിയിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് ഫാനുകളെ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അത് ജീവന്റെ ഒരു നിഴൽ മാത്രമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു നിഴലുണ്ടാകേണ്ടതിന് അതിൽ ഇരുട്ടുണ്ടാകേണ്ടതായ എന്തെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. കാണണോ? എന്തുകൊണ്ടെന്നാൽ ഒരു നിഴലിന് ഒരു പ്രത്യേക അളവ് ഇരുട്ടും അത്രമാത്രം തന്നെ വെളിച്ചവും ഉണ്ടായിരിക്കണം. അത് മുഴുവനും ഇരുട്ടോ അത് മുഴുവനും വെളിച്ചമോ ആയിരിക്കാനാകില്ല. അത് വെളിച്ചമാണെങ്കിൽ അവിടെ ഒരു നിഴലുണ്ടായിരിക്കില്ല. അവിടെ നിഴലുണ്ടാക്കാനായി ഒന്നും തന്നെ ഇല്ല. എന്നാൽ അത് ഇരളും വെളിച്ചവും തമ്മിലുള്ള ഒരു മിശ്രണമാണെങ്കിൽ അതൊരു നിഴലിനെ ഉളവാക്കുന്നു. ആയതിനാൽ നാം വാസ്തവമായും വെളിച്ചത്തിന്റെ നിഴലുകളാകുന്നു. നിങ്ങൾ എവിടെയോ ഉള്ള ഒരു ജീവിതമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇതൊരു നിഴലായിരിക്കെ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കാനാകാത്ത ഒരു ജീവിതമുണ്ടെന്ന് അത് തെളിയിക്കുക മാത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ജീവിതത്തിനുള്ളിൽ ഒരു മരണമുണ്ട്. കാണണോ? അതൊരു നിഴലാകുന്നു. കാരണം നിങ്ങൾ ജീവനോടിരിക്കുകയും കാണാനും ചിന്തിക്കാനും യാത്ര ചെയ്യാനും സംസാരിക്കാനും കഴിയുന്ന കഴിവുകളോടെ ഇവയെല്ലാം ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളായി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയുന്ന സൃഷ്ടികളാകുന്നു. എന്നിരിക്കലും അവ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അവിടെ പലവിധമുള്ള വിഷമതകളുണ്ട്. അതൊരു വിധത്തിലൂടെ മാത്രമേ അതൊരു പ്രതിഫലനമാണ്. നോക്കൂ, അതിൽ മരണവും ജീവനും മിശ്രിതമായിട്ടുണ്ട്. ഭൗതികമായതിന് മരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭൗതിക ജീവിതത്താൽ സ്വർഗത്തിലെ വെളിച്ചത്തെയാണ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നിത്യജീവനെ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രകാശത്തിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും പോകാൻ കഴിയില്ല. കാരണം അതാണ് നിങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇരുടിന്റെ ലോകത്താണെങ്കിൽ നിങ്ങൾ അതിനെ പ്രതിഫലിപ്പിക്കുകയും നിങ്ങളത് ചെയ്തിട്ട് അന്ധകാരത്തിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും പോകാനും സാധിക്കുകയില്ല. കാണണോ? ആയതിനാൽ നാം ഒരു പ്രതിഫലനത്തിലാകുന്നു. അങ്ങനെ നാം അത് കാണുന്നു. വെളിച്ചത്തെയും ജീവനെയും പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ മരണം അന്ധകാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ അവ രണ്ടുമുണ്ട്. നാളെ ആഴ്ചയുടെ അവസാനത്തിൽ ഒരുപക്ഷെ ഞായറാഴ്ച ബിൽബോർഡിൽ തൂക്കാനായി ആ ചെറിയ ഫോട്ടോയെ വലുതാക്കി നമുക്ക് കിട്ടാൻ പോകുന്നു. അവിടെ ആ ബിൽബോർഡിലാണ് നിങ്ങളുടെ ചിത്രവും തൂക്കിയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, പിന്നെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ജമൈക്കയിൽ അവിടെ ഞാൻ മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ടേപ്പുകളെ ലോകമെമ്പാടും അയക്കുന്നു. 7 മുദ്രകളെ അവിടെ ജമൈക്കയുടെ ദ്വീപിൽ പോലും വളരെ ഉള്ളിലായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ബ്ലൂ മൗണ്ടിന്റെ പുറകിലായി അവിടെ സംസ്കാരം പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത സ്ഥലമാകുന്നു. അവിടെയുള്ള സ്ഥലവാസികൾ ചില നേരങ്ങളിൽ ഞങ്ങൾ അവർക്കായി കൊണ്ടുപോകുന്ന ഒരു ടേപ്പ് റെക്കോർഡറിനെ പോലും, അത് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ പണ്ടുള്ള വിക്ടറോള സൂചി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, അതിനെ കരക്കിയ ശേഷം അതിനെ അങ്ങനെ പാടാൻ വിടുന്നു. പിന്നെ ഓരോ മിനിറ്റിലും അതിനെ ആരെങ്കിലും ചുറ്റിത്തിരിക്കേണ്ടതായിട്ട് വരും. ഈ കൂട്ടരുടെ പക്കൽ ടേപ്പ് റെക്കോർഡിനെ പിടിക്കാനായി ഒരു ഒരു 6 വോൾട്ടിന്റെ ബാറ്ററിയോ മറ്റെന്തോ ഉണ്ടായിരുന്നു. അവർ ഏകദേശം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് പോലെ ആ മുദ്രകളെ കേൾക്കാനായി എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കും. അത് അങ്ങനെയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയിലേക്ക് വന്ന് അതേ അഗ്നിസമം കടന്നു വരികയും എവിടെയാണോ ടേപ്പ് റെക്കോർഡർ വെച്ചിരുന്നത് അവിടേക്ക് ചെന്ന് ആ ടേപ്പ് റെക്കോർഡറിന്റെ മേൽ നിന്നിരുന്നതായി അവർ കണ്ടു. അവർ പോയി ഒരു ക്യാമറ എടുത്തുകൊണ്ടുവന്ന് അതിന്റെ ചിത്രമെടുത്തു. അതേ അതുപോലെ തന്നെ ആദവളയായിരുന്നു, നേരെ അതിന്റെ മേലെയായി തൂങ്ങിക്കിടന്നു. ഇപ്പോൾ നമുക്കതിനെ വിപുലീകരിച്ച ഒരു പതിപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ബിൽബോർഡിൽ തൂക്കിടാൻ സാധിക്കുകയും അവിടെ വച്ച് നിങ്ങൾക്കത് കാണാനും കഴിയും. ഈ ദിവസം അവന്റെ സാന്നിധ്യത്തിലേക്ക് അത് നമ്മളേക്ക് കൊണ്ടുവരാൻ കൃപ തോന്നിയ ദൈവത്തിന് നാം വളരെ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മറ്റനേക കാര്യങ്ങൾക്കായും നാം നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള ചില കുറിമാനങ്ങളോ മറ്റെന്തെങ്കിലുമോ കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒന്നിലേക്ക് കടന്നിട്ട് എന്തായാലും ശരി, എന്റെ പക്കൽ കുറച്ച് ഇവിടെ പുസ്തകത്തിന്റെ പുറകിലായി കുറച്ചെടുത്ത ചില കുറിമാനങ്ങളുണ്ട്. എനിക്കതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എന്തിനെ കുറിച്ചെങ്കിലും പറയാനായി ഒരു പക്ഷേ കർത്താവ് എന്തെങ്കിലും എനിക്ക് തന്നേക്കാം. ഇപ്പോൾ നാം ഞായറാഴ്ചയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാൻ സന്ദേശങ്ങളെല്ലാം സംസാരിക്കുമായിരുന്നു. മാത്രമല്ല ഞായറാഴ്ച ഇവിടെ ഞാൻ നിങ്ങളെ നീ എന്നോട് നിലവിളിക്കുന്നത് ജനങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുക എന്നതിനാൽ വളരെ നേരം ഇരുത്തിയിരുന്നു. ഇപ്പോൾ ഞായറാഴ്ച രോഗസൗഖ്യത്തിന് ശുശ്രൂഷ ഉണ്ടായിട്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ രോഗികളുടെ മേൽ ചുറ്റിപ്പറ്റിക്കൊള്ളുക. നാം അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നില്ല എങ്കിൽ ആ രോഗമുണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ ഞായറാഴ്ച രാവിലെയും ഒരു ചെറിയ സന്ദേശത്തിനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു രോഗസൗഖ്യത്തിന് ശുശ്രൂഷയെടുത്തിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബില്ലി പൗളോ മറ്റാരെങ്കിലുമോ ഞായറാഴ്ച രാവിലെ നേരം ആലയം തുറക്കുമ്പോൾ തന്നെ അവർ വാതിൽ വരുമ്പോഴോ കടന്നു വരുന്ന മുറയ്ക്കോ കാർഡുകൾ വിതരണം ചെയ്യാനായി ഏകദേശം 8 മണിയോടുകൂടെ ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ പിന്നെ ചിലർ സൗഖ്യപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് ഏതെങ്കിലും വിധം കർത്താവ് എനിക്കൊരു ചെറിയ ഉൾക്കാഴ്ച തരുമോ എന്നും ഞാൻ ശ്രമിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിലെ കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞായറാഴ്ച രാവിലെ സമയം നാം അതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ബുധനാഴ്ച രാത്രിയിലുള്ള യോഗം ഒരു ചെറിയ പ്രാർത്ഥനാ യോഗമായിരിക്കും. അവിടെ നാം ഒരുമിച്ച് സഹവർത്തിച്ചുകൊണ്ട് നമുക്ക് കഴിയും പോലെ നാം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കും. ചില നേരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് നാം വിശ്വസിക്കുന്നതിനുമേൽ ആത്മാർത്ഥയില്ലാതിരിക്കുന്നു എന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് കാണണോ, ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ജോൺ വെസിലിയുടെ നാൾക്കളിൽ അന്ന് ചെയ്തിരുന്നെങ്കിൽ അതിനാൽ എന്ത് സംഭവിക്കുമായിരുന്നു? മാർട്ടിൻ ലൂത്തറിന്റെ ദിവസങ്ങളിലോ അതല്ല മറ്റെന്തായാലോ എന്താണ്? സഭയിലൂടെ തെളിയിച്ചും ആത്മാവിലൂടെയും ശാസ്ത്രത്തിലൂടെയും ഓരോ ചലനത്തിലൂടെയും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം കാണുന്നു. അത് തിരിച്ചറിയാനുള്ള ഔഷധ കുഴമ്പ് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇവിടെ വിളിച്ചു പറയുകയും അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അതിനുമേൽ സഞ്ചരിക്കുമ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞ അതേ കാര്യത്തെ തന്നെ കാണിക്കുകയും അവൻ പറഞ്ഞ അതേ വിധത്തിൽ കൃത്യമായും പൂർണമായ വിധത്തിലും സംഭവിക്കുന്നു. അപ്പോഴും നാം ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒരു വിധത്തിലെ അലസതയിലായിരിക്കുന്നു. അതെ, അത് എനിക്കായിട്ടാണോ അർത്ഥമാക്കിയത്? അതോ അത് മുഴുവൻ സഭയെയും പറ്റിയാണോ പറഞ്ഞത്? അതുമല്ല, അതോ വാസ്തവമായും ഞാനും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഞായറാഴ്ച രാവിലെ സമയം അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെ ഒരല്പം ബോധവൽക്കരിക്കാനായി ഞാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അതിനെ ഒരല്പം ഇവിടേക്ക് ഞാൻ തിരിച്ചതേയുള്ളൂ. അപ്പോൾ ചിലത് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ സഹോദരൻ നേവിലെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയും, എഴുന്നേറ്റ് സംസാരിക്കൂ എന്ന് പറയും. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്താൽ എന്താകും? കാണുന്നോ, ഞാൻ ചിന്തിച്ചു കുറച്ചു വചനങ്ങൾ എഴുതിയെടുക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം അത്ര നല്ല ഒരു സ്നേഹമേറിയ സഹോദരനാണ്. മാത്രമല്ല ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വചനത്തിന്മേൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സഹോദരനെ തിരിച്ചറിയുന്നു എന്ന് പറയാനായി ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ സമയം അദ്ദേഹത്തിന്റെ അവർ രണ്ടുപേരുടെയും പേര് പോലും പറയാൻ പറ്റില്ല. അവർ ഇവിടെ എന്റെ കൂട്ടുകാരായിട്ടാണ് ആയിരിക്കുന്നത്. അവർ വയലിൽ ധർമ്മോപദേശികളും സുവിശേഷകന്മാരുമായി പുറത്തു പോകുന്നു. അവർ ടേപ്പിനാൽ ഈ സന്ദേശങ്ങളെ കേൾക്കാനിടയായി. അവർ രണ്ടുപേരും ചെറുപ്പക്കാരും വ്യത്യസ്ത വിഭാഗീയ സഭകളിൽ നിന്നുമാകുന്നു. ആ ആൺകുട്ടി ഇങ്ങനെ ചെയ്തപ്പോൾ അതിൽ ഒരാൾ അത്രയേറെ താല്പര്യമുള്ളവനായി തീർന്നിട്ട് വളരെ അടുത്ത് ജ്യൂസിന് വെച്ചുണ്ടായിരുന്ന യോഗത്തിൽ അതിന്റെ അവസാനമായപ്പോൾ വിമാനമാർഗം കടന്നു വന്നു. ഞാൻ കച്ചവടക്കാരുടെ പ്രഭാത ഭക്ഷണത്തിലായിരുന്നപ്പോൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ ചെറുപ്പക്കാരനായ വ്യക്തി വളരെ നല്ല ചെറുപ്പക്കാരൻ അവിടെ വന്നിരുന്നു. മാത്രമല്ല അവനായിരുന്നിട്ട് അവർ കെൻസാസിൽ നിന്നുമാണ്. അവർ ഇത്രയേറെ ദൂരത്തുനിന്ന് വന്നത് ഞാൻ അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിനെ വിലമതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളം ദൈവം കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യുന്നു എന്നതും ഇപ്രകാരം ആ ചെറുപ്പക്കാർ ജീവിതത്തിൽ കാലെടുത്തു വെക്കുന്നു. അവരെ വിവാഹം കഴിപ്പിക്കാനായി അവർ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇന്ത്യാന സംസ്ഥാനത്തിന്റെ നിയമപ്രകാരം വിവാഹിതരാകും മുമ്പ് അവരുടെ രക്തപരിശോധന നടത്തേണ്ടതിനായി 3 ദിവസങ്ങൾ അവർ ഇവിടെ സംസ്ഥാനത്ത് തന്നെ തങ്ങേണ്ടതുണ്ടായിരുന്നു. ആയതിനാൽ അവരെ വെള്ളിയാഴ്ച രാവിലെ വരെയും വിവാഹം കഴിപ്പിക്കാൻ സാധിച്ചില്ല. അവിടെ അവസാനത്തായിട്ടിരിക്കുന്ന സഹോദരനോട് അവൻ എഴുന്നേറുന്നതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെടുന്നു. അവന്റെ സൗന്ദര്യവതിയായ മകളെയും അവിടെ ആ സഹോദരന്റെ അടുത്തായി തന്നെ ഇരിപ്പുണ്ട്. വളരെ നന്ദിയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കും കർത്താവായ യേശുവിന്റെ വേലയ്ക്കായും വഴിയിൽ അവരെ വേഗതയുള്ളവരാകേണ്ടതിന് ഈ ചെറുപ്പക്കാരായ അംബാസഡർമാരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെടുകയും കർത്താവിന് വരവനായി കാത്തിരിക്കുകയും ചെയ്യുന്നത് പോലെ ക്രിസ്തുവിനെ സേവിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടെയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കാണുമ്പോൾ അതിനെ പുളകം കൊള്ളിക്കുകയും അവർ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ സഹോദര സഹോദരി, കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പൊരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ചെറിയ പുസ്തകത്തിലേക്ക് നമുക്ക് തിരിക്കാം. അത് ഫിലോമന്റെ പുസ്തകത്തിൽ നിന്നും ഒരു അധ്യായം മാത്രം. ഞാൻ ഒരല്പം ഐറിഷും കൂട്ടിക്കലർത്താറുണ്ട്. അതുകൂടാതെ ഞാൻ എന്റെ പല്ലുകളിൽ ചിലതിനെ അതിന്റെ സ്ഥാനത്ത് തന്നെ വെക്കേണ്ടതിന് അതിന്റെ കീഴ്വശത്തായി ഒരു കമ്പിയും ഇട്ടിരിക്കുന്നു. ഞാൻ ചില നേരങ്ങളിൽ ഈ പേരുകൾ അവ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിരുന്നിട്ടും അവയെ ശരിയായി ഉച്ചരിക്കാൻ സാധിക്കാറില്ല. ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവിനാൽ എനിക്ക് ശരിയായി ഉച്ചരിക്കാൻ കഴിയാറില്ല. ആയതിനാൽ ഫിലേമോൻ എന്ന് ആരോ പുറകു നിന്നും പറഞ്ഞു, അതിന്റെ ശരിയായ ഉച്ചാരണം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 1-ാം വാക്യം, അതിൽ നിന്നും 1-ോ 2-ോ വാക്കുകളെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒരു ബദ്ധനായ പൗലോസ്, ഒരു തടവുകാരൻ, കർത്താവിനിഷ്ടമെങ്കിൽ ഒരു വിഷയത്തിനായി അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പൗലോസ് തന്നെ സ്വയം ഒരു തടവുകാരനായി കണക്കാക്കി എന്ന് നിങ്ങൾക്ക് കാഠിന്യത്തോടെ ചിന്തിക്കാൻ സാധിക്കൂ. ഒരു സ്വതന്ത്രനായി ജനിച്ച മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ, എന്നിട്ടും അവനെ അവൻ ഒരു തടവുകാരൻ എന്ന് വിളിക്കുന്നു. അവൻ കൊരിന്ത്യരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇവിടെ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്നാണ്. മറ്റൊരിടത്ത് വേറൊന്നിൽ അവൻ തിമോത്തിയോസിനോട് സംസാരിക്കുമ്പോൾ ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് എന്നുമാകുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ അവൻ ഫിലോമൻ എഴുതുമ്പോൾ യേശുക്രിസ്തുവിൽ ബദ്ധനായ പൗലോസ് എന്നവൻ പറയുന്നു. പൗലോസ് ഒരു അപ്പോസ്തലനായിരുന്നു. അതിന്മേൽ ഞാൻ രാത്രിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദാസനായ പൗലോസ്, അതിന്മേൽ പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഒരു തടവുകാരൻ പൗലോസ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയങ്ങളായി അവയിൽ ഒന്നിനെടുക്കാൻ മണിക്കൂറുകൾ വേണം എന്നുള്ളതിനാൽ ഇന്നു രാത്രിയിൽ ഒരു തടവുകാരനായ പൗലോസ് എന്നതിനെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് വിഷയം ഒരു തടവുകാരൻ എന്നെടുക്കുന്നു. ഇപ്പോൾ 1 നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, ശാരീരികമായി കഴിവുള്ള ഏതൊരാൾക്കും ഈ ബൈബിളിന്റെ താളുകളെ പിന്നിലേക്ക് മറിക്കാനാകും. എന്നാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് എന്തിനു വേണ്ടിയാണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയൂ. ഈ മഹാനും ശക്തനുമായിരുന്ന പ്രവാചകൻ പൗലോസ് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു തടവുകാരൻ എന്ന് തന്നെ വിളിച്ചതെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്ന് ഞങ്ങളെ സഹായിക്കാനായി ഇപ്പോൾ അവനോട് കടന്നു വരാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവനായി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അവൻ ഈ കത്ത് ഫിലോമൻ എഴുതുമ്പോൾ അവൻ ആ പട്ടണത്തിലെ ഒരു ഇരുട്ടറയിൽ അവൻ തടവറയിൽ തടവുകാരനായി എപ്രകാരം ഇരുന്നിരിക്കും എന്നെനിക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു. അവന്റെ പദവിയാൽ വചനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവൻ കമ്പികളാൽ ചുറ്റപ്പെട്ടിരുന്നു. അവനെ ആരെങ്കിലും സ്വതന്ത്രനായി വിട്ടാൽ മാത്രമേ അവന് സ്വതന്ത്രനാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു തടവുകാരനെന്നാൽ എന്താണ് എന്നവൻ അറിഞ്ഞിരുന്നു. അതുമാത്രമല്ല, പിന്നെയും അപ്പോസ്തലൻ എന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് വെറുമൊരു അവനൊരു വ്യക്തിയായ തന്റെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയല്ല തടവുകാരനായി അഭിസംബോധന ചെയ്തിരുന്നത്. ഈ തടവറയിലായിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. എന്നാൽ അവന്റെ ആത്മാവിനാൽ അവന്റെ ഇഷ്ടം യേശു ക്രിസ്തുവിന്റെ ഒരു തടവുകാരനാകാൻ ആഗ്രഹിക്കുന്നു എന്നതാകുന്നു. ആയതിനാലാണ് അവൻ അങ്ങനെ പ്രതിപാദിച്ചിരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നാം ആഗ്രഹിക്കുന്ന എന്തുമാകാനുള്ള തീരുമാനമെടുക്കാനായി നാം സ്വാതന്ത്ര്യമുള്ളവരായി ജനിച്ചിരിക്കുന്നു. ദൈവമത നീതിയോടെ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഓരോ മനുഷ്യനെയും അതേ ആധാരപ്രകാരം തന്നെ മെനഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ആ തെറ്റായ മനുഷ്യനെയാണ് അവൻ ആദ്യമായി ഉരുവാക്കിയ മനുഷ്യനെ തെറ്റായ വിധത്തിലാണ് ഉരുവാക്കിയത്. അതായത് അവൻ മനുഷ്യനെ സ്വാതന്ത്ര്യമുള്ള തിരഞ്ഞെടുക്കാനായി അവകാശവുമായി ഉളവാക്കി. കാണുന്നോ, ആദാമിനെയും ഹവയെയും പോലെ ഇന്ന് രാത്രിയിൽ നാം എല്ലാം കൃത്യമായും അപ്രകാരമായിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ തെറ്റും ശരിയും വെച്ചിരിക്കുന്നു. മരണവും ജീവനും നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്താം. അത് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. കാണുന്നോ, ആ വിധത്തിലാണ് ആദാമും ഹവയും ചെയ്തത്. മാത്രമല്ല, നോക്കൂ, അവർ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തുകയും അപ്പോൾ മുതൽ മുഴുവൻ മനുഷ്യരാശിയെയും സകലത്തെയും മരണത്തിന്റെ പിഴയ്ക്ക് മരണത്തിന്റെ കീഴിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യരൂപത്തിലായി താഴേക്ക് വന്ന് ആ മരണത്തെ എടുത്തുകൊണ്ട് മരണത്തിന്റെ പിഴ ഒടുക്കി. ആയതിനാൽ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ പ്രജകൾക്ക് സ്വതന്ത്രരായി പോകാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അവൻ നമ്മെ നോക്കിയിട്ട് അവൻ ആദാമിനോടും ഹവയോടും ചെയ്ത അതേ വിധത്തിലല്ല ചെയ്യുന്നതെങ്കിൽ അതേ വിധത്തിൽ തന്നെ നമ്മെ വലിച്ചെടുത്തിട്ട് പറയും, നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ആദാമിനെയും ഹവയെയും തെറ്റായ വിധത്തിൽ കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾ കാണുന്നു. എന്നാൽ നമ്മിൽ ഓരോരുത്തർക്കും ഈ ദിവസം മരണത്തിന്റെയും ജീവന്റെയും മധ്യേ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വെളിച്ചം തെളിയിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾ ഏതു വശത്താണെന്ന് കൃത്യമായും തെളിയിക്കുന്നു. നിങ്ങൾ ഏതു വശത്തായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതിനെ ഞാൻ ഗണ്യമാക്കുന്നില്ല. ഓരോ ദിവസവും നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് നിങ്ങൾ എന്താണെന്ന് തെളിയിക്കുന്നു. നിങ്ങൾ പണ്ടുള്ള ഒരു പറച്ചിൽ കേട്ടിരിക്കുമല്ലോ, നിങ്ങളുടെ ജീവിതം വളരെ ഉച്ചത്തിലായിട്ട് എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ സാധിക്കുന്നു. കാണുന്നോ, നിങ്ങളുടെ പ്രവൃത്തികളാണ് ഉച്ചത്തിൽ കേൾക്കുന്നത്. ചാടുന്നതിലും അലറി വിളിക്കുന്നതിലും ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിച്ചിരുന്നു. എന്നിട്ടും ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ജീവിക്കുന്നതിനും മേലെ നിങ്ങൾ ചാടരുത്, കാരണം ലോകം അത് നോക്കാൻ പോകുന്നു. നിങ്ങൾ കാണുന്നോ, നിങ്ങൾ ജീവിക്കുന്ന അത്രയും ഉയരത്തിൽ ചാടുക. കാരണമെന്താണെന്നാൽ ആരോ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ജനങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ല. അവരിൽ അനേകരും അത് ചെയ്യുന്നില്ല. അവരിൽ ചിലർ വളരെ നല്ല ആത്മാർത്ഥതയുള്ള ജനങ്ങളാകുന്നു. അവർ സഭയിൽ അത്രയേറെ അഴിമതി കണ്ടിട്ട് അവർക്കതുമായി ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്ന അവസ്ഥയിലേക്കെത്തുന്നു. അനേക നേരങ്ങളിൽ നാം അതിനെപ്പറ്റി വളരെ നിഷ്കർഷമായി പറഞ്ഞാലും നിങ്ങൾക്ക് അവരെ വളരെ പ്രയാസത്തോടെ പഴിക്കാനാകൂ. നോക്കൂ, അതിന്റെ കാരണം ജനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ വിധത്തിലാണ്. അവരെ ക്രിസ്ത്യാനികളെന്നും വിളിക്കുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ പ്രഖ്യാപനത്തിനെതിരായി ജീവിക്കുകയും ചെയ്യുന്ന പുരുഷനും സ്ത്രീയും അവരാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇടർച്ചക്കല്ലുകൾ. കൃത്യമായും ശരിയാകുന്നു. കാരണം ന്യായവിധിയിലാണ് ആ നിരാശ കടന്നു വരാൻ പോകുന്നത്. ഇപ്പോൾ പാപിയും മദ്യമൊളിച്ചു കടത്തുന്നവനും ചൂതാട്ടക്കാരനും വ്യഭിചാരം ചെയ്യുന്നവനും അവൻ തന്റെ ന്യായവിധിയെ വായിച്ചു കേൾക്കുന്നേരം കത്തിയെരിയുന്ന തീച്ചൂളയിലേക്ക് പോകുക. അവൻ നിരാശപ്പെടാൻ പോകുന്നില്ല. അവൻ നിരാശപ്പെടുകയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സഭയുടെ ഉദ്യോഗത്തിന്റെ പിന്നിലായി ഒളിക്കാൻ ശ്രമിക്കുന്നവൻ, ആ പയ്യനാണ് ന്യായവിധി നാളിൽ നിരാശപ്പെടാൻ പോകുന്നത്. കാണുന്നോ, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റൊരു വിധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഏതൊരു തരത്തിലുള്ള ഉദ്യോഗവും ചെയ്യാതിരുന്നു എങ്കിൽ അവന് നന്നായിരുന്നു. നന്നായി തുടങ്ങുകയും തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇടർച്ചക്കല്ല്. കാരണം ആ പ്രഖ്യാപിച്ചവൻ അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയും, വ്യത്യസ്തമായ എന്തോ ചിലതായി ജീവിക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും എത്രമാത്രം അത്ഭുതാശ്ചര്യങ്ങളെ പ്രവർത്തിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിന്മേൽ നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യരുത്. നാം നമ്മെ വചനത്തിന്മേൽ എത്രമാത്രം ജ്ഞാനമുണ്ട് എന്നതിനാലും ശോധന ചെയ്യരുത്. എന്നാൽ എല്ലായ്പ്പോഴും പിന്നിലേക്ക് നോക്കി അതിന്റെ വിവരപ്പട്ടിക എടുത്ത് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഏത് വിധത്തിലെ ഫലമാണ് പുറപ്പെടുവിക്കുന്നത് എന്നതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. കാണണോ, അരിസോണയിലെ ഫിനിക്സിൽ വാണിജ്യക്കാരുടെ യോഗത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ പ്രതിബിംബത്തെ ക്രിസ്തീയ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുക എന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്നു. ഇവിടെ കെൻഡുക്കിയിലാണ് ഞാൻ ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു. പണ്ട് അവിടെ ഞാനൊരു ചെറുബാലനായിരുന്നപ്പോൾ അവിടെ സംസ്കാരം സിദ്ധിച്ചിരുന്നില്ല. ഒരു പ്രത്യേക പയ്യന് ഇവിടെ നമുക്കുള്ളതുപോലെ ഒരു വീടില്ലായിരുന്നു. അവിടെ നമുക്ക് കണ്ണാടിയിലോട് നോക്കി തങ്ങളുടെ മുടിയെ അതിന്റേതായ സ്ഥാനത്ത് വയ്ക്കുകയും മറ്റും ചെയ്യാറുള്ള അനേക സുന്ദരികളായ മഹിളകൾ എല്ലാ വീടുകളിലും കാണാനാകുന്നു. എന്നാൽ അവന് ഒരു ചെറിയ കണ്ണാടിയിലൂടെ കഷണം പുറത്തുള്ള ഒരു മരത്തിന്മേൽ ആണി തറച്ച് തൂക്കിയിട്ടുണ്ടായിരുന്നു. ഈ പഴയ കണ്ണാടിയുടെ തുണ്ട് മരത്തിന്മേൽ ആണിയടച്ച് തൂക്കിയിരുന്നിടത്തൊന്നും അവിടെ കഴുകുന്ന സ്ഥലമായിട്ട് അവന്റെ അമ്മയും അപ്പനും കഴുകുകയും അവരുടെ മുടി ചീകുകയും മറ്റും ചെയ്തിരുന്നു. ഒളിക്കാതെ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. കുട്ടികളായ ഞങ്ങളിൽ ആർക്കെങ്കിലും ആ കണ്ണാടിയിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പെട്ടി എടുത്തുകൊണ്ടുവന്ന് ആ കഴുകുന്ന ബെഞ്ചിൽ കയറി ഈ കഷണത്തിലേക്ക് നോക്കണമായിരുന്നു. ആ കഷണത്തെ ഞാൻ തന്നെയാണ് ഒരു ചവർ കൂമ്പാരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നത്. അതിവിടെ കെൻഡുക്കിയിൽ നിന്നുമായിരുന്നില്ല, അത് ഇൻഡ്യാനയിലെ യൂറ്റിക്കായുടെ മോട്ടോർ പാതയിൽ നിന്നുമായിരുന്നു. ഇപ്പോൾ ഈ ചെറിയ ബാലൻ അവനെ സ്വയം അങ്ങനെ ഒരിക്കലും കൃത്യമായും കണ്ടിരുന്നില്ല. അങ്ങനെ അവൻ അവന്റെ അമ്മൂമ്മയെ സന്ദർശിക്കാനായി പട്ടണത്തിലേക്ക് വന്നു. അവിടെ മുറിയിൽ ചുറ്റിക്കറങ്ങി നോക്കിക്കൊണ്ടിരുന്നു. വീട്ടിന്റെ വാതിലിൽ ഒരു മുഴു കണ്ണാടി പിടിപ്പിച്ച വീടായിരുന്നു അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ ചെറിയ പയ്യൻ മുറിയിലൂടെ ഓടുമ്പോൾ മറ്റൊരു ചെറിയ പയ്യനെയും അവന്റെ മുന്നിലായി കണ്ടു. ആ ചെറിയ പയ്യനും ഓടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഒരല്പസമയം ഓട്ടം നിർത്തിയിട്ട് മറ്റേ പയ്യൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവൻ നിന്നപ്പോൾ ആ ചെറു പയ്യനും നിന്നു. അവന്റെ തല തിരിച്ചപ്പോൾ ആ ചെറിയ പയ്യനും തല തിരിക്കുന്നു. അവൻ തന്റെ തല ചൊറിഞ്ഞപ്പോൾ ആ ചെറിയ പയ്യനും തല ചൊറിയുന്നു. അവസാനം എന്താണെന്ന് കണ്ടുപിടിക്കാനായി അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അവൻ ചുറ്റിനുമായി തിരിഞ്ഞു നോക്കി. അവന്റെ അമ്മയും അവന്റെ അമ്മൂമ്മയും ആശ്ചര്യത്തോടെ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു, അമ്മേ, അത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മളും കൂടെ എന്തോ ചിലത് പ്രതിബിംബിക്കുന്നു. കാണുന്നോ, നമ്മുടെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നു. ഇപ്പോൾ നാം നോഹയുടെ നാളുകളിൽ ജീവിച്ചിരുന്നെങ്കിൽ നാം ആരുടെ വശമെടുക്കുമായിരുന്നു? നോഹ ജീവിച്ചിരുന്ന ആ മഹത്തായ നാളിൽ നാം ഏത് വശത്തെ എടുക്കുമായിരുന്നു? മോശയുടെ നാളുകളിൽ നാം ഏത് വശമെടുക്കുമായിരുന്നു? പ്രവാചകനായിരുന്ന ഏലിയാവിന്റെ നാളുകളിൽ ആധുനിക ഇസബേലിനെ പോലെ ഒരു മഹത്തായ കൂട്ടിച്ചേർക്കലിന്റെ അഗാധ സമുദ്രത്തിൽ മുഴുലോകവുമായിരുന്നപ്പോൾ, ലോകപരമായ വിധത്തിൽ കർത്താവിന്റെ എല്ലാ ദാസന്മാരെയും ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം ഏതു വശത്തെ എടുക്കുമായിരുന്നു? സഭയും പുരോഹിതന്മാരുമെല്ലാം അവളെ കുമ്പിടുമായിരുന്നു. നിങ്ങൾ പ്രശസ്തിയുടെ വശമെടുക്കുമായിരുന്നോ അതോ നിങ്ങൾ ഏലിയാവിനോടൊപ്പം നിൽക്കുമായിരുന്നോ? ഇപ്പോൾ കർത്താവ യേശുവിന്റെ നാളുകളിൽ നാം ഈ ജനസമ്മതിയില്ലാത്ത ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോകത്തിന്റെ വിദ്യാഭ്യാസം സമ്പാദിച്ചിട്ടില്ലാത്തവൻ അവൻ പോയിട്ടുണ്ട് എന്ന് പറയാനായി അവർക്കൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സെമിനാരി പ്രവൃത്തി പരിചയമില്ല, ഇല്ല. മാത്രമല്ല, അതുമാത്രമല്ല, അന്ന് നിയമാനുസൃതമല്ലാത്ത ജനനം എന്നു പേരോടുകൂടിയ ഒരുവൻ അത് കഴിഞ്ഞപ്പോൾ അവര് സദാസമയവും പഠിപ്പിച്ചിരുന്നതിന് വിപരീതമായിട്ടുള്ള ഒരു സുവിശേഷവും പ്രസംഗിച്ചുകൊണ്ടുവന്നിരുന്നു. മാത്രമല്ല, ആ ധർമ്മോപദേശികളെയും അവരുടെ സംഘടനകളെയും മറ്റുള്ളതിനെയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ സംഘടനകളെല്ലാം ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കി, ആരെങ്കിലും ഈ പ്രവാചകനെന്ന് വിളിച്ചു വരുന്നവനെ കേൾക്കാൻ പോയാൽ സിനഗോഗിൽ നിന്നും പുറത്താക്കി കളയുന്നതാകുന്നു. അതൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് കുറ്റകരമാകുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നിരുന്നു. കുഞ്ഞാ രക്തത്തിന് കീഴിൽ മാത്രമേ അവർക്ക് ആരാധിക്കാൻ കഴിയുകയുള്ളൂ. അവർ ഈ ബലിയർപ്പിക്കാനായി വന്നിരിക്കണം, അതല്ലെങ്കിൽ അവരെ പുറന്തള്ളിക്കളയുകയും അതൊരു വലിയ കാര്യവുമായിരുന്നു. അങ്ങനെയുള്ളതിനെ ഈ മനുഷ്യൻ വകവയ്ക്കാതിരിക്കുന്നു എന്നിരിക്കലും അവൻ തിരുവചനവുമായി കൃത്യമായും ശരിയായിരുന്നു. എന്നാൽ അവർ അറിഞ്ഞിരുന്ന പ്രകാരമായിരുന്നില്ല. നിങ്ങൾ ഏത് വശമെടുക്കുമായിരുന്നു? കാണുന്നോ, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അത് നിങ്ങൾ എന്തു ചെയ്തിരിക്കും എന്ന് പ്രതിബിംബിച്ച് കാണിക്കുന്നു. കാരണം നിങ്ങളെപ്പോഴും അതേ ആത്മാവിനാൽ തന്നെയായിരിക്കുന്നു. കാണുന്നോ, ഇപ്പോൾ നിങ്ങൾ ആ വശത്തെ എടുത്തുകൊണ്ട് അവരോടൊപ്പമായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അന്ന് അത് തന്നെ ചെയ്യുമായിരുന്നു. കാരണം അന്നത്തെ ജനങ്ങളുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ ഇന്ന് നിങ്ങളിലുമായിരിക്കുന്നു. കാണുന്നോ, പിശാച് അവന്റെ ആത്മാവിനെ ഒരിക്കലും എടുക്കുന്നില്ല. അവൻ ഒരുവനെ വിട്ടിട്ട് അവനൊന്ന് മറ്റവനിലേക്ക് പോകുന്നു. അതുപോലെ ദൈവവും തന്റെ ആത്മാവിനെയും എടുക്കുന്നില്ല. അത് ഒരുവനിൽ നിന്നും മറ്റവനിലേക്ക് കടക്കുന്നു. കാണുന്നു, അങ്ങനെ ഏലിയാവിലുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ എലിശയിലേക്ക് കടന്നു. അവൻ തന്നെ യോഹന്നാൻ സ്നാപകനിലും അങ്ങനെയുള്ളതുമായി പോകുന്നു. ക്രിസ്തുവിന് മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നു താഴേക്ക് വന്നിട്ട് ഇപ്പോഴും ജനങ്ങളുടെ മേലായിരിക്കുന്നു. നിങ്ങൾ കാണുന്നോ, ദൈവം തന്റെ ആത്മാവിനെ ഒരിക്കലും എടുക്കുന്നില്ല. ആയതിനാൽ നാം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം എന്നതിലേക്ക് പോകാം. പൗലോസ് ഇവിടെ എന്തിനെങ്കിലും വേണ്ടി അവനൊരു തടവുകാരനായി പോയതിനാൽ അവനോട് ക്ഷമിക്കണമെന്ന് ഖേദം പ്രകടിപ്പിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവനെ സ്വയം സംബോധന ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പൗലോസ് ആ പേന ഉപയോഗിച്ചെഴുതുമ്പോൾ അവനതെഴുതാനായി പരിശുദ്ധാത്മാവ് കാരണമാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്, ഒരുപക്ഷെ ഈ രാത്രിയിലും നമ്മുടെ വിഷയത്തിന് സന്ദർഭങ്ങളെ എടുത്ത് എന്തുകൊണ്ട് പൗലോസ് ഇത് ചെയ്തെന്ന് കാണിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വചനപ്രകാരമായിരിക്കുന്നത് നിത്യമായതാകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അവന്റെ പഴയതും ഇരുണ്ടതുമായ തടവറയിലായിരിക്കുമ്പോൾ അതിവിടെ പൗലോസ് തന്റെ കൂട്ടുവേലക്കാരൻ എഴുതുകയാണ്. അത് അവന്റെ സഹോദരൻ താൻ യേശു ക്രിസ്തുവിന്റെ തടവുകാരനാകുന്നു എന്നാണ്. അത് അവന്റെ ചുറ്റും എന്തെല്ലാമായിരിക്കുന്നു എന്നതിനാൽ അവന് പ്രകടമാക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവൻ ജയിലിലായിരുന്നു. എന്നാൽ അവൻ അതിനെക്കുറിച്ചല്ല, ഇത് ക്രിസ്തുവിന്റെ ദാസനായി അവനോടൊപ്പമുണ്ടായിരുന്ന ഒരു ധർമ്മോപദേശിയോട് പറയുന്നത്. അവൻ പറഞ്ഞിരുന്നത് അവൻ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്മേൽ ഒരു തടവുകാരനായിരുന്നു എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു വചനമാകുന്നു. തന്റെ ദിവസത്തിൽ പൗലോസ് ഒരു മഹാൻ വിദ്വാനായിരുന്നു. അവന് വലിയ അഭിലാഷങ്ങളുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു ഒരു ആയിരുന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവന് പോകാൻ സാധിച്ച വലിയ സ്കൂളുകളിൽ നിന്ന് പോയിട്ട് ഗമാലിയേൽ എന്ന പേരോടുകൂടിയ ഒരുവനാൽ അവൻ തന്റെ ദിവസത്തിൽ ഒരു മഹാനായ പണ്ഡിതനായിരുന്നു. പരിശീലനം സിദ്ധിച്ചവനുമായിരുന്നു. ഉദാഹരണമായി നമ്മൾ പറയും പോലെ വീറ്റോൺ, ബോബ് ജോൺസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാനമുള്ള സ്കൂൾ വചനത്തിന്റെ ഒരു ധർമ്മോപദേശിയായി അവന് പരിശീലനം സിദ്ധിച്ചിരുന്നു. അവൻ നന്നായി വിദ്യാഭ്യാസം സിദ്ധിച്ചവനും സാമർഥ്യമുള്ളവനും ബുദ്ധിയുള്ളവനും ഒരുപക്ഷെ ഒരു നാൾ ഒരു പുരോഹിതനോ അവന്റെ ജനങ്ങൾക്കായി ഒരു മഹാപുരോഹിതനോ ആയിത്തീരും എന്ന് ആശിച്ചിരുന്ന ഒരു പയ്യനുമായിരുന്നു. അവന് ഒരു അഭിലാഷമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാം കണ്ടുപിടിച്ചാൽ അവന് ലഭിച്ച ഈ മഹത്തായ പരിശീലനത്തിന്റെ അഭിലാഷതയാൽ ഒരുപക്ഷെ 8-10 വയസ്സ് മുതൽ ഏകദേശം 30-35 വയസ്സുവരെ അവൻ തന്റെ കോളേജ് ബിരുദത്തിനായി തന്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചിരിക്കുകയും ചെയ്തിരുന്നു. അവന്റെ എല്ലാ ഡിപ്ലോമകളും മറ്റുള്ളതുമായി അവന്റെ സകല മതാചാര്യന്മാരോടും യെരൂശലേമിലെ മഹാപുരോഹിതനുമായി പോലും വളരെ നന്നായി ചേർന്ന് നിൽക്കാൻ സാധിച്ചിരുന്നു എന്ന് വരാം. ഈ മഹാനായ ശൗലിൽ ആശ്രയിച്ചിട്ട് ഡമാസ്കോസിലേക്ക് പോയി അവൻ പറഞ്ഞിരുന്നതിന് വിപരീതമായി ദൈവത്തെ ആരാധിച്ചിരുന്നവരെ കണ്ടുപിടിച്ച് അവരെ ബന്ധിച്ച് ജയിലിലിടാൻ എഴുതിയ വ്യക്തിപരമായ കൽപ്പനകൾ അവന് കൽപ്പനകളാക്കി നൽകിയിരുന്നു. ആവശ്യമെന്ന് കണ്ടാൽ അവന് തോന്നുന്നു എങ്കിൽ അവൻ അവരെ കൊല്ലാനും കൽപ്പന കിട്ടിയിരുന്നു. അവനായിരുന്നു അവനൊരു മഹത്തായ അഭിലാഷമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ എന്തിനായിട്ടാണോ പരിശീലനം ലഭിച്ചിരുന്നത് അതിനെല്ലാറ്റിനെയും ദൈവത്തിന് അവനിൽ നിന്നും പുറത്തെടുക്കേണ്ടതുണ്ട്. കാണുന്നോ, അവന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാൽ അവന്റെ പിതാവ് എന്തിനു വേണ്ടിയാണ് തന്റെ കാശ് ചിലവാക്കിയത്? അവന്റെ അപ്പന്റെയും അമ്മയുടെ അഭിലാഷത്തെയും അവനിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റേണ്ടതുണ്ട്. കാരണം അതിനാൽ ദൈവത്തിന് മറ്റെന്തോ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവൻ തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഉദ്ദേശങ്ങളുടെ ബദ്ധനായിരുന്നതിനാൽ അതിൽ നിന്നും അവൻ യേശു ക്രിസ്തുവിന്റെ അവൻ വചനമായിരുന്നു ഒരു ബദ്ധനായി മാറി. ഡമസ്കസിലേക്കുള്ള ആ യാത്ര പൗലോസിനെ മാറ്റിക്കളഞ്ഞു. പുറപ്പെട്ടു പോകുമ്പോൾ ഏകദേശം 11 നേരത്ത് പകൽ സമയം, അപ്പോഴാണ് അവൻ നിലത്ത് വീണത്. അവൻ ഒരു ശബ്ദം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. ഒരു യഹൂദനായിരിക്കെ മുകളിലേക്ക് നോക്കുമ്പോൾ അഗ്നിസ്തംഭമായ കർത്താവാണ് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത് എന്നറിഞ്ഞിട്ട് കാരണമെന്തായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ഓർക്കൂ, ഈ എബ്രായൻ യാതൊന്നിനെയും ഒരിക്കലും കർത്താവ്, ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളായ LORD, എലോഹീം, അതുതന്നെ എന്ന് അവൻ സ്വയം തൃപ്തിപ്പെടുവോളം വിളിക്കില്ല. കാരണം അവൻ പരിശീലനം സിദ്ധിച്ച ഒരു ജ്ഞാനിയായിരുന്നു. അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ തന്റെ ജനങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച ഒരു അഗ്നിസ്തംഭത്തെ, ഒരു പ്രകാശത്തെ അവൻ കണ്ടു. അപ്പോൾ അവൻ വിളിച്ചു, കർത്താവേ, എലോഹീം, വലിയ അക്ഷരങ്ങളിലെ LOR, കർത്താവേ, നീ ആരാകുന്നു? അവൻ അത്രയേറെ വിരോധിച്ചിരുന്നവൻ യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ മതതത്വവേദ ശാസ്ത്രിക്ക് അത് എന്തൊരു അതിശയമായ കാര്യമായിരുന്നിരിക്കും. എന്താ അതുമായി എങ്ങനെ പൊരുത്തപ്പെടാനാണ്? ഓ, തനിക്കുണ്ടായിരുന്ന സകല അഭിലാഷത്താലും അവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനെ പൊടുന്നനെ കണ്ടപ്പോൾ അത് ഈ മനുഷ്യനിൽ എന്തോ ഭ്രമമുണ്ടാക്കി. അവന്റെ അഭിലാഷങ്ങളെല്ലാം അവനെ നയിച്ചിട്ട് അവൻ അർത്ഥമാക്കിയിരുന്ന പ്രധാന കാര്യത്തിൽ നിന്നും കുറച്ചുകൂടെ ദൂരത്തായി അവനെ നയിച്ചു. യേശുവാകുന്നു ഞാൻ എന്ന് അവൻ ഉപദ്രവിച്ചവൻ തന്നെ പറഞ്ഞപ്പോൾ ഈ അപ്പോസ്തലന് അത് എത്ര വലിയ ഉലച്ചിലായിരിക്കും കൊടുത്തത്. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മറ്റൊരു ചെറിയ ഉദ്ധാരണി നാം ഇവിടെ തികച്ചും കൊടുത്തിരിക്കണം. നിങ്ങൾ നോക്കൂ, അവർ സഭയെ പരിഹസിക്കുമ്പോൾ വാസ്തവമായും അവർ സഭയല്ല പരിഹസിക്കുന്നത്, അവർ യേശുവിനെയാണ് പരിഹസിക്കുന്നത്. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇതായിരുന്നു അവൻ സേവിച്ചു പോരുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ ദൈവം, ആ കൂട്ടർ തന്നെയാണ്, അവരെയാണ് അവൻ ഉപദ്രവിക്കുന്നത് എന്ന് അപ്പോൾ എങ്ങനെയാണ് പൗലോസിന് തന്റെ എല്ലാ ബുദ്ധിവൈഭവത്താലും അറിയാൻ സാധിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അതിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ കാര്യം തന്നെ ഇന്നും സംഭവിക്കുന്നു. പൗലോസ് അജ്ഞതരായിരുന്നു എങ്കിലും അവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ വിദ്യാഭ്യാസമില്ലാത്ത ഗലീലിയരെക്കാൾ ബുദ്ധിമാനും സാമർഥ്യമുള്ളവനുമായിരുന്നു. അവർക്ക് മുന്നമേ കൊടുക്കപ്പെട്ടിരുന്ന താഴ്മയാൽ ഈ മനുഷ്യനെ ദൈവത്തെ പോലെ അവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ തന്റെ മഹത്തായ ഉപദേശത്താലും തന്റെ ബുദ്ധിവൈഭവത്താലും പൗലോസിന് അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ യാത്രയിൽ അവനത് സ്വീകരിക്കുക എന്നത് എത്ര വലിയ ബുദ്ധിമുട്ടുള്ളവാക്കിയിരിക്കും. അവന്റെ ദൗത്യത്തെ തുടരാതിരിക്കാൻ അവൻ അന്ധനാക്കപ്പെട്ട് നേരെ എന്നു പേരുള്ള ഒരു തെരുവിലേക്ക് ഒരുവന്റെ വീട്ടിലേക്ക് നയിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അനന്യാസ് എന്ന പേരോടുകൂടിയ ആ പ്രവാചകൻ ദർശനം കണ്ടവൻ അവിടേക്ക് ചെന്നു. അവൻ ആയിരുന്നിടത്ത് വെച്ച് കണ്ടിട്ട് അവൻ താമസിച്ചിരുന്നിടത്തേക്ക് ചെന്നു, അവിടെ കടന്നു, പറഞ്ഞു, സഹോദര ശൗലേ, യാത്രാമധ്യേ നിനക്ക് പ്രത്യക്ഷനായ കർത്താവ് എന്റെ കൈകളെ നിന്റെ മേൽ വയ്ക്കുമ്പോൾ നിനക്ക് നിന്റെ കാഴ്ച ലഭിക്കാനും പരിശുദ്ധാത്മാവാൽ നിറയാനുമായി എന്നെ അയച്ചിരിക്കുന്നു. അവൻ എവിടെയായിരുന്നു നോക്കൂ. പൗലോസിനത് എന്തൊരു കാര്യമായിരുന്നിരിക്കണം. കാണുന്നോ, അതിന് നേരെ വിപരീതമായി ചെയ്യാൻ പരിശീലനം ലഭിച്ചവൻ ഇപ്പോഴങ്ങനെ തനിക്കുണ്ടായിരുന്ന സകല വിദ്യാഭ്യാസത്താലും അത് അവനൊരു പൂജ്യമായി തീർന്നു. ഇപ്പോൾ അവനൊരു പ്രവൃത്തി പരിചയം കിട്ടിയിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അതിനാൽ ഇവിടെ നമുക്ക് മറ്റൊരു നല്ല പാഠവും കൂടെ കിട്ടുന്നു. അതായത്, പ്രവൃത്തി പരിചയം മാത്രം മതിയാവില്ല, കർത്താവിന്റെ വചനത്തിനനുസൃതമായ പ്രവൃത്തി പരിചയത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ അപ്പോൾ അവനത് കാണുകയും അതെന്തോ വളരെ മഹത്തായതായി അറിഞ്ഞിട്ട് അവന് മുമ്പ് ആരൊക്കെയോ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അറിഞ്ഞിട്ട് അവൻ അറേബ്യയുടെ മരുഭൂമിയിൽ 3.5 വർഷത്തോളം അന്ന് എഴുതപ്പെട്ടിരുന്ന വിധമുള്ള ബൈബിളും എടുത്ത്, അത് പഴയ നിയമമായിരുന്നു, അവിടേക്ക് പോയി അവനുണ്ടായ പ്രവൃത്തി പരിചയത്തെ അത് തിരുവചന പ്രകാരമാണോ എന്ന് ഒത്തുനോക്കി. അതെ, അത് ചെറിയ ഒരു കാറ്റടിക്കുന്നത് പോലെയായിരുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോയെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ എന്റെ ബുദ്ധിശക്തിയെ പിൻപറ്റും. ഇപ്പോൾ ഒരു തടവുകാരൻ, അവൻ എന്തിലേക്കെങ്കിലും തടവുകാരനാകണമായിരുന്നു. അതുകൊണ്ട് അതിനെ താരതമ്യം ചെയ്ത ശേഷം ഒരു മാതൃകയായി അവന് എബ്രായരുടെ പുസ്തകം എഴുതാൻ സാധിച്ചു എന്നതിൽ ഒരാശ്ചര്യവുമില്ല. കാണുന്നോ, 3.5 വർഷക്കാലം അവൻ അവിടെ ആയിരുന്നിട്ട് വചനത്തിലൂടെ കടന്നുപോയി. അവനോട് തിരിച്ചു സംസാരിച്ച ദൈവം തന്നെ അതെന്ന് കണ്ടുപിടിച്ചു. അവന്റെ എല്ലാ ബുദ്ധിവൈഭവത്തെയും മാറ്റിമറിച്ചു. അവൻ ചിന്തിച്ചിരുന്ന സകലത്തെയും എന്തിനായിട്ടാണോ അവൻ പരിശീലനം നൽകപ്പെട്ടത് അതിനെ മാറ്റി അവന്റെ എല്ലാ വിലാസത്തെയും അവനൊന്നും കെട്ടിവരിഞ്ഞ് പുറത്താക്കി. അങ്ങനെ അവനൊരു തടവുകാരനായി തീർന്നു. അത്തരത്തിലെ ഒരു വെളിപ്പാടിനാൽ ദൈവത്തിന്റെ സ്നേഹം അത്രയേറെ ബൃഹത്തായിരുന്നിട്ട് അവൻ അതിൽ നിന്നും ദൂരമാകാൻ സാധിച്ചില്ല. ദൈവത്തെ സന്ധിക്കുന്ന ഓരോ യഥാർത്ഥ വിശ്വാസിയുടെയും വാസ്തവമായ പ്രവൃത്തി പരിചയം അതായിരിക്കണം. നിങ്ങളത്രയേറെ മഹത്തായ ഒന്നുമായി ബന്ധനത്തിലായിട്ട് അത് നിങ്ങൾ മറ്റുള്ള സകലത്തെയും ഒരു ബദ്ധനായിത്തീരുന്നു. കാണുന്നു, നിങ്ങൾ ഇതിലേക്ക് ബദ്ധനായി തീരേണ്ടതിന് മറ്റുള്ള സകലത്തിൽ നിന്നും നിങ്ങളെ വേർപെടുത്തുന്നു. അത് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അവിടെ യേശു പറയുന്നത്, ദൈവരാജ്യമെന്നാൽ ഒരു മനുഷ്യൻ മുത്തുകളെ വാങ്ങുന്നത് പോലെയാകുന്നു. അവൻ ആ മഹത്തായ മുത്തുകളെ കണ്ടപ്പോൾ ആ ഒന്നിനെ വാങ്ങേണ്ടതിന് തനിക്കുള്ളതെല്ലാം വിറ്റു. ആ വിധത്തിലാണ് ഇവിടെയും. നിങ്ങൾക്കൊരു ബുദ്ധിപരമായ ധാരണ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് ഒരു മതതത്വവേദശാസ്ത്രത്തിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾ യഥാർത്ഥമായ കാര്യത്തെ കണ്ടുപിടിക്കുന്ന ആ വാസ്തവമായ സമയം വരുമ്പോൾ നിങ്ങളെ ഇതുമായി ചേർത്ത് വെക്കേണ്ടതിന് നിങ്ങൾ മറ്റുള്ളതെല്ലാം വിറ്റഴിക്കുന്നു. അതെന്തായിരുന്നു എന്ന് പൗലോസ് അറിഞ്ഞിരുന്നു. അവനവനെ എന്തിനാലോ കടിഞ്ഞാനിട്ട് പിടിച്ചിരുന്നു എന്നവൻ കണ്ടുപിടിച്ചു. ഒരു കുതിരയെ കടിഞ്ഞാനിട്ട് നാം പിടിക്കുന്നത് പോലെ അത് എന്തിനാലോ വലിക്കുന്നതാണ്. ഈ പ്രവൃത്തി പരിചയത്തിന് ശേഷം ബൈബിളുമായിട്ട് 3.5 വർഷത്തെ മാതൃകയാക്കുന്ന പ്രവൃത്തി പരിചയം അവനുണ്ടായതിനു ശേഷം പൗലോസ് അതറിഞ്ഞു. അവനെ പരിശുദ്ധാത്മാവിനാൽ കടിഞ്ഞാനിട്ട് കെട്ടിയിരിക്കുന്നു എന്നും തനിക്കുണ്ടായ പ്രവൃത്തി പരിചയത്താൽ ജാതികളുടെ മുന്നിലേക്ക് സുവിശേഷത്തെ വലിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവ് തന്നെ അവനെ കടിഞ്ഞാനിട്ട് പിടിച്ചിരിക്കുന്നു എന്നും ദൈവം അവനെ തിരഞ്ഞെടുത്തും എന്നും അവനറിഞ്ഞു. അതുമല്ല, ഇന്നും ക്രിസ്തുവിന്റെ ദാസന്മാരായി നാം കടിഞ്ഞാനിട്ട് കെട്ടപ്പെട്ടിരിക്കുന്നു, മുകളിലേക്ക് കൊളുത്തിയിട്ടിരിക്കുന്നു. നമുക്ക് പോകാൻ കഴിയില്ല. നാം അതുമായി സിക്തമായിരുന്നിട്ട് വചനവുമായി കടിഞ്ഞാനിട്ടിരിക്കുന്നു. മറ്റുള്ള ആരെന്തു പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളെ അതുമായി കടിഞ്ഞാനിട്ട് കെട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അവിടെ എന്തോ ചിലതുണ്ട്. അതിൽ നിന്നും അല്പം പോലും നിങ്ങൾക്ക് ദൂരം പോകാനാകില്ല. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളതുമായി നുഖം പൂട്ടിയിരിക്കുന്നു. നിങ്ങളെ വചനവുമായി നുഖം പൂട്ടിയിരിക്കുന്നു. മറ്റാരെന്തു പറഞ്ഞാലും കാര്യമില്ല. അത് വചനമാകുന്നു. അതാണ് അതുമായി കടിഞ്ഞാനിട്ടിരിക്കുന്നത്. അതുമായി നുഖത്തിൽ പൂട്ടിയിരിക്കുന്നു. ആത്മാവിനാൽ വചനത്തിലേക്ക് അവൻ കടിഞ്ഞാനിട്ട് കെട്ടിയിരിക്കുന്നു. അവിടെയുള്ള അറേബ്യ മരുഭൂമി പിന്നിലായി അവനത് പഠിച്ചെടുത്തു. അവന്റെ മുമ്പുണ്ടായിരുന്ന സകല കാര്യങ്ങളും പ്രവൃത്തി പരിചയങ്ങളും അഭിലാഷങ്ങളും അതിനെ ആ കാര്യങ്ങളെല്ലാം അവൻ നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് ആദ്യം തന്നെ നാം തികച്ചും നീക്കം ചെയ്തിരിക്കണം എന്നിവിടെ കാണുന്നു. ജനങ്ങൾ നീക്കിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. മെത്തഡിസ്റ്റ് സഹോദരൻ തന്റെ മെത്തഡിസ്റ്റ് ഉപദേശങ്ങളിലെ ചിലതിനെ പിടിച്ചുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. ബാപ്റ്റിസ്റ്റ് സഹോദരൻ തന്റെ ബാപ്റ്റിസ്റ്റിലെ ചില ഉപദേശങ്ങളെ പിടിച്ചുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. കാണുന്നു. എന്നാൽ നിങ്ങൾ സമ്പൂർണമായും സകലത്തിൽ നിന്നും പിടിപെടുകയും പുതുതായി വീണ്ടും ജനിക്കേണ്ടതുമുണ്ട്. അവിടെ നിന്നും തുടങ്ങി പരിശുദ്ധാത്മാവ് നയിക്കാനിടയാകട്ടെ. അതെ, ഇപ്പോൾ എന്റെ ഡാഡി പറഞ്ഞിരുന്നു, അവൻ പള്ളിയിലേക്ക് ചെന്ന് അവിടെ കിടന്നിട്ട് അവൻ പാസ്റ്ററുടെ കൈ പിടിച്ചു കുലുക്കി. അവൻ വിശ്വസ്ത അംഗമായിരുന്നു. നിങ്ങൾക്കങ്ങനെ പറയാനാകില്ല. അവൻ ജീവിച്ചിരുന്ന കാലത്ത് അതൊരു പക്ഷേ അത് ശരിയായിരുന്നു എന്ന് വരാം. എന്നാൽ നാം മറ്റൊരു കാലത്താണ്. കാണുന്നു. ഇപ്പോൾ ഈ ദിവസത്തിൽ നാം തികച്ചും ബൈബിൾ പറയുന്നത് പോലെ തിരികെ വന്നിരിക്കണം. പുരോഹിതന്മാരും കൂടെ കടിഞ്ഞാനിട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ ദൈവത്തിന്റെ മറ്റൊരു സമയക്രമത്തിലേക്ക് വന്നപ്പോൾ അവർ തങ്ങളുടെ പഴയ കടിഞ്ഞാണിനെ നീക്കി പുതിയ കടിഞ്ഞാൻ ധരിക്കുന്നതിൽ പരാജയമടഞ്ഞിരുന്നു. അതേ കാര്യം തന്നെ നാം ഇന്ന് കാണുന്നു. ബൈബിളിലെ മറ്റുമായി നാം സഭാകാലങ്ങളെ തെളിയിച്ചതുപോലെ നാം ഒരു വിഭാഗീയ സമയക്രമത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. നാം ഇപ്പോൾ ഒരു സ്വതന്ത്രമായ കാലത്തിലേക്ക് വന്നിരിക്കുന്നു. അവിടെ സ്വയം പരിശുദ്ധാത്മാവ് നിറങ്ങി വരാനും അവനെ സ്വയം സമർത്ഥിക്കാനും അവനെ വെളിപ്പെടുത്താനും അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന ഓരോ വാഗ്ദാനത്തെയും പ്രവർത്തിക്കാനും മാത്രമല്ല അവ സംഭവിക്കുകയും ചെയ്യുന്നു. ഓ എന്റെ, എന്തൊരു മഹത്തായ സമയം! അവനതറിഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, സ്ഥലങ്ങളിലേക്കെല്ലാം പോകാനാവില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ഇതുമായി കടിഞ്ഞാലിട്ടിരുന്നാൽ അതവനെ അനുവദിച്ചിരുന്നില്ല. അവനത് ചെയ്യുന്നത് എന്നാൽ അവൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു. അവന്റെ അഭിലാഷം അവനെ ക്ഷണിച്ചിരുന്ന സഹോദരന്മാരിലേക്ക് അടുപ്പിക്കുമ്പോഴും മറ്റെന്തോ ചെയ്യാനായി ആത്മാവ് അവനെ ഞെരുക്കിക്കൊണ്ടിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ സ്വന്തമായിരുന്നില്ല. ഞങ്ങളുടെ സഭയാണ് ഏറ്റവും വലുത്. ഞങ്ങളാണ് ഏറ്റവും വലിയ വിശ്വാസികളുടെ കൂട്ടമുള്ളവർ. നിനക്ക് തരുന്ന കാണിക്കയും മറ്റും ഏറ്റവും വലുതായിരിക്കും. ബ്രദർ ശൗലേ, ബ്രദർ പൗലോസേ, നീ ഇവിടേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കാം. എന്നാൽ ആത്മാവിനാൽ ഞെരുക്കപ്പെട്ട് എനിക്കൊരു സഹോദരനെ അവിടെ കിട്ടി. ഞാൻ അവിടേക്ക് പോയി കർത്താവിലേക്ക് അവനെ കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവൻ ചിന്തിക്കും. എന്നാൽ അപ്പോഴും ആത്മാവ് മറ്റെവിടേക്കെങ്കിലും പോകാൻ അവനെ ഉന്തിക്കൊണ്ടിരിക്കും. അവൻ ഒരു ബദ്ധനായിരുന്നു. കൃത്യമായും, ഓ ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥമായ അഭിലാഷങ്ങളിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം ന്യായവിധികളിൽ നിന്നും ഞങ്ങളുടെ കൂടുതൽ നല്ല വഴികളെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ഞങ്ങളെയും തടവുകാരാക്കി യേശു ക്രിസ്തുവിന്റെ ഒരു ബദ്ധനായി തീരാനിടയാക്കണമേ. ഞാൻ യേശു ക്രിസ്തുവിന്റെ ഒരു ബദ്ധൻ എന്ന പ്രസ്താവന അത് വളരെ ഉന്നതമായതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അവൻ വചനമാകുന്നു എന്നോർത്തിരിക്കുക. കാണുന്നോ? മറ്റാരെന്ത് ചിന്തിച്ചാലും ശരി, അത് വചനമാകുന്നു. കാണുന്നോ? നിങ്ങൾ ആ വചനത്തിന്റെ ഒരു തടവുകാരനാണ് എങ്കിൽ ഒരു വിഭാഗ്യസഭയ്ക്കും നിങ്ങളെ അതിൽ നിന്നും ആട്ടിപ്പുറത്താക്കാൻ കഴിയില്ല. അത് വചനമാകുന്നു. നിങ്ങൾ അതിലേക്കൊരു ബദ്ധനാകുന്നു. അത്ര തന്നെ, അത് പ്രവർത്തിക്കുന്ന വിധത്തിൽ തന്നെ നിങ്ങളും പ്രവർത്തിച്ചിരിക്കണം. ഇപ്പോഴവന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവന് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ്? ആത്മാവ് അവനെ വിലക്കുന്നു. അനേക നേരങ്ങളിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പൗലോസ് വിചാരിക്കുമ്പോൾ അവിടെ എനിക്ക് മഹത്തായ യോഗമുണ്ടാകാൻ പോകുന്നു. ആത്മാവ് അവൻ അവിടെ പോകുന്നതൊന്നും വിലക്കുന്നു. ഇപ്പോഴത് പൗലോസ് വാസ്തവമായും ഒരു ബദ്ധനായിരുന്നു എന്ന പ്രസ്താവനയെ സ്ഥിരപ്പെടുത്തുന്നില്ലേ? ആത്മാവിനാൽ അവന്റെ വചനത്തോട് കടിഞ്ഞാനിട്ട യേശു ക്രിസ്തുവിന്റെ ഒരു തടവുകാരൻ. ഓ, ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ബന്ധിക്കപ്പെട്ടിരുന്നു ദൈവേഷ്ടം ചെയ്യാനായി. അത് മാത്രം ചെയ്യാനായി അവനെ ഒരു സ്നേഹത്തിന്റെ വിലങ്ങിനാൽ, ചങ്ങലയാൽ ബന്ധിച്ചിരുന്നു. അവൻ ഒരു തടവുകാരനായിരുന്നു. അവൻ സ്നേഹത്തിന്റെ ഒരു വിലങ്ങിനുള്ളിലായിരുന്നു. അവൻ ക്രിസ്തുവുമായി ഇണയില്ല പിണയിലായിരുന്നു. അവന് മറ്റൊന്നുമായി മുഖം വയ്ക്കാൻ കഴിയില്ലായിരുന്നു. അവനുമായി മുഖം വഹിച്ചിരുന്നു. എവിടേക്കാണോ ആ ഈയക്കോൽ പോകുന്നത്, അവിടേക്ക് അവനും പോകണമായിരുന്നു. ആ പച്ചപ്പ് എത്ര നന്നായി കണ്ടിരുന്നാലും അത് ഈ വശത്തോ മറ്റു വശത്തോ ആയിരുന്നാലും അവന്റെ ഈയക്കോലും നുകവും പോകുന്നിടത്തേക്ക് തന്നെ അവനും പോകണമായിരുന്നു. ഓ, ഇന്ന് രാത്രിയിൽ ബ്രഹ്മാം കൂടാരം നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും നമ്മുടെ സ്വന്താഭിലാഷങ്ങളിൽ നിന്നും നമ്മെ നാം സമ്പൂർണമായി സമർപ്പിച്ചിട്ട് അവനുമായി മാത്രം കെട്ടപ്പെട്ട് ഒരു തടവുകാരനാകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ബാക്കിയുള്ള ലോകം എന്തു ചിന്തിക്കുന്നു എന്നതിലോ ലോകത്തിലെ ബാക്കിയുള്ളവർ എന്തു ചെയ്യുന്നു എന്നതിലും കാര്യമില്ല. സ്നേഹത്തിന്റെ വിലങ്ങിൽ നാം കെട്ടപ്പെട്ടെങ്കിൽ നാം തടവുകാരാകുന്നു. എന്റെ കാൽ ക്രിസ്തുവുമായി അത്രയേറെ കെട്ടിയിരിക്കുന്നു, അത് നൃത്തം ചെയ്യില്ല. എന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ അത്രമാത്രം കെട്ടപ്പെട്ടിരിക്കുന്നതിനാൽ നൂതന ലോകത്തിന്റെ തെരുവിലെ തുണിയടിക്കലിനെ ഞാൻ കാണുമ്പോൾ എന്റെ തല ഞാൻ തിരിച്ചു കളയുന്നു. എന്റെ ഇനി ഒരിക്കലും എന്റെ സ്നേഹം ഈ ലോകത്തിന് വേണ്ടിയല്ലാതെ എന്റെ ഹൃദയം അവനെ മാത്രം സ്നേഹിക്കാനായി അത്രയേറെ ബന്ധിച്ചിരിക്കുന്നു. എന്റെ ഇഷ്ടമെല്ലാം അവനുമായി അത്രമാത്രം കെട്ടപ്പെട്ടിട്ട് എന്റെ അഭിലാഷങ്ങളെല്ലാം എന്താണെന്ന് പോലും എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. എവിടേക്ക് നീ നയിക്കുമോ ഞാൻ പുറകെ വരും കർത്താവേ. ഞാനൊരു ബദ്ധനായിരിക്കും. കാണുന്നോ? പൗലോസ് കൃത്യമായും ഒരു ബദ്ധനായിരുന്നു. അവൻ തെറ്റായ ഒരു പ്രസ്താവനയും ചെയ്തിരുന്നില്ല. വചനത്തിനായി കാത്തിരിക്കാൻ വീണ്ടും അവൻ പരിശുദ്ധാത്മാവിനാൽ പരിശീലനം ലഭിച്ചിരുന്നു. ഇപ്പോൾ അവനെ പരിശീലിപ്പിച്ചത് ഒരു വിധത്തിലായിരുന്നു. എന്നാൽ ദൈവം അവനെ ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പരിശീലിപ്പിക്കുന്നു. അവന്റെ അഭിലാഷം എന്തായിരുന്നാലും ശരി, അവൻ കർത്താവിൽ കാത്തിരിക്കാനായി അവൻ പരിശുദ്ധാത്മാവിനാൽ പരിശീലിപ്പിച്ചിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിങ്ങളെ ചിലത് കാണിക്കാൻ പോകുന്നു. കാണുന്നോ? ഇപ്പോൾ നമുക്കൊരു സംഗതി എടുക്കാം. ഒരു ദിവസം പൗലോസും ശീലാസും ഒരു പ്രത്യേക പട്ടണത്തിന്റെ ഒരു തെരുവിലേക്ക് വരികയായിരുന്നു. അവിടെ ഒരു ഉണർവ് യോഗം വെച്ചിരുന്നു. ഒരു ചെറിയ ഭൂതഗ്രസ്തിയായ പെൺകുട്ടി അവൻ ആരാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ കൂടി വന്നിരുന്നു. ഒരു അപ്പോസ്തലനായതിനാൽ ആ പിശാചിന്റെ ആത്മാവിനെ ആ സ്ത്രീയിൽ നിന്നും പുറത്തു വരാൻ കൽപ്പിക്കാൻ അവന് കഴിയും എന്നുള്ള അവന്റെ അധികാരത്തെ അവൻ അറിഞ്ഞിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ അതുവരെയും ദിവസം തോറും കാത്തിരുന്നു. പൊടുന്നനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇതാണ് ആ സമയം. അപ്പോൾ അവൻ പറഞ്ഞു, ആത്മാവേ, നീ അവളെ വിട്ട് പുറത്തു വരിക. കാണുന്നോ? അവൻ കർത്താവിനായി കാത്തിരിക്കാൻ അറിഞ്ഞിരുന്നു. അവിടെയാണ് അനേകരിന്ന് വചനത്തിന് മേൽ ഒരു ആക്ഷേപം കൊണ്ടുവരുന്നത്. അവർ ഒരു അഭിലാഷത്തോടെ പുറപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാൽ എത്രമാത്രം ഉണർവുകളാണ് നിലംപരിശായി പോകുന്നത്. കാരണം ആ സുവിശേഷകൻ കർത്താവിന് എന്താണ് പറയാനുള്ളത് എന്നതിനായി കാത്തിരിക്കുന്നില്ല. അവരിൽ ചിലർ പറയും, ഇവിടേക്ക് വരിക. അവർ നേരെ പോകുന്നു. കാരണം അസോസിയേഷൻ പോകൂ എന്ന് പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മറ്റെന്തുവാകുന്നു. ആ മനുഷ്യന്റെ അഭിലാഷം ഒരു സ്റ്റേറ്റ് പ്രസ്ബിറ്ററോ അതല്ല, അത് മറ്റു ചിലതാകണമെന്നോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മൂപ്പനോ ഒരു ബിഷപ്പോ അതുമല്ലെങ്കിൽ അവനെ വലിക്കാനായി എന്തെങ്കിലും ആകണമെന്നോ അപ്പോഴുമായിരിക്കുന്നു. നീ പോയിരിക്കണം. എന്നാൽ അപ്പോഴും അതിലും നന്നായി ചെയ്യാൻ അറിഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടേക്ക് പോകുക. കാണുന്നോ, അവൻ തന്റെ സംഘടനയുമായി അവനെ കെട്ടിയിരിക്കുന്നു. അവൻ ആ സംഘടനയുടെ ഒരു തടവുകാരനാണ്. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവൻ ക്രിസ്തുവുമായി കെട്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവൻ, കാണുന്നോ, അവൻ ഒരു തടവുകാരനായി അവൻ കെട്ടപ്പെട്ടിരിക്കുന്നു. മറ്റെന്തെങ്കിലും എന്തു പറഞ്ഞാലും അത് കാര്യമല്ല. അതൊരു മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൊയ്ത്താളമോ ആയിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. അത് വരുമ്പോൾ മാത്രമേ അവൻ സംസാരിക്കൂ. അവനൊന്നും പറയുന്നില്ല. ആരെങ്കിലും പറയും, ഓ സഹോദരൻ ജോൺസ്, സഹോദരൻ റോബർട്ട്സ്, അതല്ലെങ്കിൽ നമ്മുടെ ദേശത്തുള്ള ഈ മഹാന്മാരായ മനുഷ്യരായ ടോമി ഹിക്സ് അഥവാ ഓറൽ റോബർട്ട്സ്, അതല്ലെങ്കിൽ ടോമി ഓസ്ബോൺ, ഈ ഏതെങ്കിലും മഹാന്മാരായ സുവിശേഷകന്മാർ ആരെങ്കിലും പറയുകയാണെങ്കിൽ പറയും, ഇവിടേക്ക് വരൂ ടോമി, താങ്കൾ ദൈവത്തിന്റെ ഒരു മഹാൻ വ്യക്തിയാണ്. അതല്ല, അത് ഓറലായാലും അവിടെ കിടക്കുന്ന ഒരംഗൾ എനിക്കുണ്ട്, അത് മുഴുവനുമായി ബന്ധനത്തിലാണ്. അവൻ രോഗിയാകുന്നു. നീ ഇവിടേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ സുഖമാക്കാനുള്ള ബലം നിനക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നോ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് അവനോട് ഇപ്പോഴല്ല എന്നും പറഞ്ഞേക്കാം. എന്നാൽ അപ്പോഴും ആ വ്യക്തിയുമായുള്ള സുഹൃത് ബന്ധത്താൽ അവൻ അവനോടൊപ്പം പോകാൻ കടമപ്പെട്ടിരിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവൻ ആ മനുഷ്യന്റെ ഒരു ശത്രുവായി തീരും. ആ മനുഷ്യൻ പറയും, അതെ, അവൻ ഇന്ന ഇന്നയാളിനോടൊപ്പം പോയി ആ കുട്ടിയെയോ ആ പയ്യനെയോ സുഖമാക്കി. അവൻ ചെയ്തതാണെന്ന് എനിക്കറിയാം. വർഷങ്ങളോളം ഞാൻ അവന്റെ സുഹൃത്തായിരുന്നു. നോക്കൂ, അവനെന്റെ സ്ഥലത്തേക്ക് വന്നില്ല. എന്നാൽ അവൻ ദൈവത്തോട് കെട്ടപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനാൽ പോകരുത് നിർബന്ധിക്കുന്നു എങ്കിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവന്റെ സുഹൃത്തിനെ അവൻ സ്നേഹിക്കുന്നു. എന്നാൽ അവൻ അവിടേക്ക് പോകാനായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് വളരെ ഉചിതം. എന്തെന്നാൽ അതെങ്ങനെയും ഒരു നന്മയും ഉളവാക്കില്ല. അതനേക തവണ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസ് ആത്മാവ് അവനോട് എന്തു ചെയ്യണമെന്ന് പറയുന്നതിനായി കാത്തിരുന്നിരുന്നു. ആത്മാവിന് മേൽ കാത്തിരുന്നുകൊണ്ട് അവൻ പറയുന്നു, ഒരു രാത്രിയിൽ അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർത്തിയിട്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അവനൊരു മുടന്തനായ വ്യക്തിയെ കണ്ടു. ഉടൻ തന്നെ ആത്മാവ് അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കാണുന്നു. എങ്ങനെ? അവരുടെ കപ്പലിന് ഛേദം വന്ന് ആ ദ്വീപിലേക്ക് പോയി ഇടിക്കാൻ പോകുന്നു എന്നുണ്ടായതുപോലെ തന്നെ. കാണുന്നോ, നിനക്ക് സൗഖ്യമാകാൻ തക്ക വിശ്വാസമുണ്ടെന്ന് ഞാൻ കാണുന്നു. എഴുന്നേറ്റ് നിൽക്കുക. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. കാണുന്നോ, അവിടെയാണ് നിങ്ങൾ. അവനായിരുന്നു. അവൻ കെട്ടപ്പെട്ടിരുന്നു. ഒരുപക്ഷേ അവൻ അവിടെ ഒരാഴ്ചത്തെ ഉണർവിയോഗം നടത്തിയിരുന്നിട്ടും യാതൊന്നും സംഭവിച്ചിരുന്നില്ല വരാം. എന്നാൽ അപ്പോഴും അവൻ പരിശുദ്ധാത്മാവ് പറയുന്നതിനായി കാത്തിരുന്നു. കാണുന്നോ, അവൻ ആകർഷതയുമായി കെട്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും, ബ്രദർ ബ്രാൻഹാം, താങ്കൾ ഈ സമയം വരെയും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് താങ്കൾ ഞായറാഴ്ച പറഞ്ഞ കാര്യത്തെ താങ്കൾ തന്നെ ശരിയല്ലെന്ന് പറയുന്നു. എന്നാൽ ഞാൻ നിന്നെ രോഗികളുടെയും പീഡിതരുടെയും അടുക്കലേക്ക് തിരികെ അയക്കുന്നു എന്ന് ആ യാത്രയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ എന്നോട് പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. കാണണോ, അത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതാണ്. തീർച്ചയായും അത് ചെയ്യുക എന്നോട് പറയുന്നതുവരെ ഞാൻ പോകില്ല. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെനിക്ക് ലഭിക്കുമ്പോളം കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് വ്യത്യാസം. കാണണോ, ഇപ്പോൾ ഇത് അതൊരു വ്യത്യാസമുണ്ടാക്കുന്നു. അതെ, അവൻ കർത്താവിന്റെ വചനത്തിനായി കാത്തിരുന്നിരുന്നു. ദൈവത്തിന്റെ ആജ്ഞകളെ മാത്രം ചെയ്യാനായി അവൻ ആത്മാവിനാൽ സമ്മർദ്ദപ്പെട്ടിരുന്നു. അവൻ അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു തടവുകാരനായി മാറി. സുഹൃത്തുക്കളെ, നമുക്ക് തടവുകാർ മാത്രമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ചൂടാണെന്ന് എനിക്കറിയാം, എന്നാൽ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളുടെ പേരുകൂടെ പറയാം. ഞാൻ എഴുതിക്കൊണ്ടുവന്ന 6-8 എണ്ണം ഇവിടെയുണ്ട്. ഞാൻ വെറും 1-2 പേരെ മാത്രം പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മോശയുടെ കഥാപാത്രത്തെ എടുക്കാം. അവൻ ഒരു വിമോചകനായി ജനിച്ചു. അവൻ വിമോചകനായിട്ടാണ് ജനിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ മോശയെക്കുറിച്ച് പറയും മുമ്പ് ഞാൻ ഈ പ്രസ്താവന നടത്താൻ ഇഷ്ടപ്പെടുന്നു. അതായത്, ദൈവം എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യനെ, അവനെ വാസ്തവമായും സേവിക്കുന്നവനെ തന്റെ തടവുകാരനായി എടുക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ എല്ലാ അഭിലാഷങ്ങളെയും അവനുള്ള സകലത്തെയും സകല കാര്യങ്ങളും അവന്റെ ജീവനും പ്രാണനും ശരീരവും ആശകളും അഭിലാഷങ്ങളും മറ്റുള്ള എല്ലാമായിട്ട് സമ്പൂർണമായും ക്രിസ്തുവിന്റെ ഒരു തടവുകാരനായി അവൻ വചനമാകുന്നു ദൈവത്തെ സേവിക്കാനായി സമർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടേതായ ഏറ്റവും നല്ല ന്യായവാദത്തിനുമെതിരായിട്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് നടക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഒരു പ്രത്യേക സംഘടനയായിട്ട് അവർ നിങ്ങളെ എന്തോ ചില മഹത്തായ സ്ഥാനത്താക്കും. ആയതിനാൽ നിങ്ങൾ പ്രശസ്തനാകും എന്ന് നിങ്ങൾ ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുമ്പോൾ എന്തു ചെയ്യും? കുറച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ തടവുകാരനായിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനെ അവൻ കണ്ടുപിടിക്കാൻ കഴിയുവോളം നിങ്ങൾ തോൽവി അടഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ദൈവം തടവുകാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനെപ്പോഴും അത് ചെയ്തിരുന്നു. നിങ്ങൾക്കത് തിരുവചനത്തിലുടനീളം അന്വേഷിക്കൂ. എന്തിനെതിരായിരുന്നാലും ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ തടവുകാരനായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടല്ലാതെ മറ്റൊന്നുമായി യോജിച്ചിരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ ആരോടും. നിങ്ങൾ ക്രിസ്തുവുമായി മാത്രം യോജിച്ചിരിക്കുന്നു, അവനുമായി മാത്രം. അത് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. അതുവരെ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല. പുറത്തു പോകുമ്പോൾ ചില നേരങ്ങളിൽ ജനങ്ങളോട് പരുഷമായി സംസാരിക്കുന്നു, കാണുന്നു. സ്വതന്ത്രമാകാൻ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. ചില നേരങ്ങളിൽ സ്ത്രീകൾ മുടിബോബ് ചെയ്യുകയും ഈ വിധത്തിലെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടും അവർ ക്രിസ്ത്യാനികളാണ് എന്ന ധാരണയെക്കുറിച്ചും വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. തുടങ്ങാനായി ഒരു സ്ഥലമുണ്ടായിരിക്കണം. പറയും, അതൊരു ചെറിയ കാര്യമാണ്, അതേ നിങ്ങൾ എവിടെയെങ്കിലും ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ABC തുടങ്ങുക. കാണുന്നോ, ലോകപ്രകാരം കാണപ്പെടുന്നതിൽ നിന്നും സ്വതന്ത്രരായി എങ്ങനെയും ക്രിസ്തുവിന്റെ ഒരു തടവുകാരനായി കൊള്ളുക. തുടർന്നും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവസാന നിരമുറിച്ച് സ്വതന്ത്രരാകുവോളം സകാലത്തു നിന്നും സ്വതന്ത്രരാകുക. അപ്പോൾ നിങ്ങൾ ഒരു ബദ്ധനായി തീരുന്നു. നിങ്ങൾ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു. അവന് നിങ്ങളെ അവന്റെ കൈപ്പിടിക്കുള്ളിൽ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ മോശയോ അവനൊരു വിമോചകനായിട്ടാണ് ജനിച്ചതെന്ന് അറിഞ്ഞിരുന്നു. അവൻ അതറിഞ്ഞിരുന്നു. മോശയിൽ ഉണ്ടായിരുന്ന അഭിലാഷവുമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ അമ്മ അവനെ പാലൂട്ടുമ്പോൾ അവിടെ വെച്ച് തന്നെ അതവനോട് പറഞ്ഞു കൊടുത്തിരുന്നു. മോശ എന്ന കുഞ്ഞു പിറന്നപ്പോൾ യാതൊരു സംശയവുമില്ല. അവന്റെ അമ്മ പറഞ്ഞിരിക്കും, മോശ നീ അറിയുന്നോ? അപ്പോൾ നിന്റെ അപ്പൻ അമ്രാമും ഞാനും നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. ഇതാണ് ആ വിമോചകന്റെ വരവന്റെ സമയമെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുകയും വചനത്തിൽ കണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവാം ദൈവമേ, ആ വിമോചകനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് ദർശനത്തിൽ നീ ജനിക്കാൻ പോകുന്നു എന്നും നീ ആയിരിക്കും ആ വിമോചകനെന്നും പറഞ്ഞു. ഞങ്ങൾ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. രാജാവ് എന്തു പറഞ്ഞെന്ന് ഞങ്ങൾ കാര്യമാക്കിയില്ല. അപ്പോൾ തന്നെ നീയാണ് വിമോചകനായി ജനിക്കുന്നവനെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ മോശെ, നിന്നെ നേരായി വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഓർത്തിരിക്കൂ, അവർ അവിടെ മിസ്രായീമിൽ 400 അടിമകളായിരുന്നു. കാണുന്നോ? മാത്രമല്ല, നിനക്ക് ശരിയായ വിദ്യാഭ്യാസവും ശരിയായ പരിശീലനവും ശരിയായ കാര്യങ്ങളും തന്ന നിനക്ക് അത് കിട്ടാനായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആയതിനാൽ ഞാൻ നിന്നെ എടുത്തൊരു ചെറിയ പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിവിട്ടു. എത്ര ആശ്ചര്യം! ഒഴുക്ക് ആ ചെറിയ പെട്ടിയെ ഓടപ്പുല്ലുകളുടെയും ഈറ്റകളുടെയും ഇടയിലൂടെ നേരെ താഴേക്കൊഴുക്കി 1 മൈലുകൾക്കപ്പുറത്ത് നേരെ ഫറവോന്റെ കൊട്ടാരത്തിനടുത്തേക്ക് തിരിച്ച്. അവിടെ ഫറവോന്റെ മകളുണ്ടായിരുന്നു. അവിടെയായിരുന്നു അവളുടെ കുളിക്കടവ്. അതങ്ങനെ, അത് നിന്നെ വളർത്താനായി അവൾക്കൊരു സ്ത്രീയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കാനായി ഇന്നുള്ളതുപോലെ പാൽക്കുപ്പികൾ ഉണ്ടായിരുന്നില്ല എന്നത് തീർച്ചയാണ്. അതിനാൽ മുല കുടിപ്പിക്കാനായി അവളൊരു പരിചാരകയെ തിരഞ്ഞു. അങ്ങനെ മിരിയാമിനെ ഞാൻ അവളെ താഴേക്ക് അയച്ചിരുന്നു. അവൾ അവിടെ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, പാൽ കുടിപ്പിക്കാൻ കഴിയുന്ന ഒരു പരിചാരികയെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അങ്ങനെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മോശെ, വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഹണി, നിനക്കിപ്പോൾ 16 നീ ഫറവോന്റെ പുത്രനാകാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു നാൾ നീ ഇവിടെ നിന്നും ജനങ്ങളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വിമോചകനായി തീരാൻ പോകുന്നു. മോശയുടെ അഭിലാഷങ്ങൾ വളരാൻ തുടങ്ങി. അമ്മേ, ഞാൻ പഠിക്കും. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ അഭ്യസിക്കും. ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാമോ? ഒരു പട്ടാളക്കാരൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ അഭ്യസിക്കുകയും ഈ ജനങ്ങളെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ പഠിക്കുകയും ചെയ്യും. ഞാനൊരു മഹാൻ ജനറലായി ബിഷപ്പായി തീരും. അതിനാൽ അതെപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ അതിനെ പുറപ്പെടുവിച്ചു കൊണ്ടുപോകും. ഞാൻ എന്റെ PhD LL സ്വന്തമാക്കും. ഞാൻ അത് ചെയ്യും. ഫാദർ ചിനിക്കുവിനെ പോലെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം. ശരി, അവൻ എല്ലാ പ്രൊട്ടസ്റ്റന്റുകളെയും വിമോചിതരാക്കാൻ പോവുകയായിരുന്നു. അവൻ സ്വയം അവരിലൊരുവനായി തീർന്നു. അങ്ങനെ ഈ മഹാൻ പുരോഹിതൻ വർഷങ്ങൾക്കുമ്പായിരുന്നു. ഫാദർ ചിനിക്കു, നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം കണ്ടുപിടിച്ച് വായിക്കണം. അവർ അവനെ ഫാദർ എന്ന് വിളിച്ചിരുന്നു. അതെന്തായിരുന്നാലും അവൻ, ബ്രദർ ചിന്തിക്കുവായിരുന്നു, നമ്മൾ ഒരു മനുഷ്യനെയും ഫാദർ എന്ന് വിളിച്ചുകൂടാ. അങ്ങനെ നാം കാണുന്നു അത് നാം പ്രൊട്ടസ്റ്റന്റിന്റെ മതത്തെ അംഗീകരിക്കാതെ എല്ലാവരെയും കത്തോലിക്കരായിരിക്കേണ്ടതിന് അവിടേക്ക് പുറപ്പെടും മുമ്പ് അവൻ ബൈബിൾ വായിക്കാൻ പോയി. അവൻ ബൈബിൾ വായിക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ അവരിലൊരുവനായി തീർന്നു. അങ്ങനെ ഇതിൽ നാം ശ്രദ്ധിക്കുമ്പോൾ മോശയ്ക്ക് എല്ലാവിധ പരിശീലനവും ലഭിച്ചിരുന്നു. എന്നാൽ അവൻ അറിഞ്ഞിരുന്നു അവൻ അത്രമാത്രം സാമർഥ്യമുള്ളവനും നല്ല പഠിത്തമുള്ളവനും അത്രയേറെ ബുദ്ധിമാനും അവനായിരുന്നിട്ട് അവിടെ ആരും തന്നെ അവൻ മിസ്രായീമിനെ പോലും പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ അവരുടെ മനഃശാസ്ത്രത്തെയും പഠിക്കാനും സാധിച്ചിരുന്നു. മിലിട്ടറിയുടെ കഴിവ് എന്താണെന്ന് അവന് അവരുടെ ജനറലുമാരെ പോലും പഠിപ്പിക്കാൻ സാധിച്ചിരുന്നു. അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അവന്റെ മഹാത്മ്യത്താൽ ജനങ്ങൾ മോശയെ ഭയന്നിരുന്നു. ഓ, അത്തരത്തിലെ ഒരു സ്കോളർഷിപ്പ് എന്റെ അവൻ ഒരു ആർച്ച് ബിഷപ്പായിരിക്കുകയോ ഒരുപക്ഷെ ഒരു പോപ്പിനെ പോലെയോ ആയിരുന്നു. അവൻ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. അത് മാത്രമല്ല, അവൻ ഒരു ശക്തനായ മനുഷ്യനുമായിരുന്നു. അത് ചെയ്യാനായിട്ടാണ് അവൻ ജനിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുകയും അത് ചെയ്യുന്നതിനായി മഹത്തായ അഭിലാഷത്താൽ പരിശീലനം ലഭിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഇന്നായിരിക്കുന്നത് പോലെ ഈ സ്കൂളുകളിൽ പരിശീലിപ്പിക്കുന്നതിന് ഞാൻ ആ മനുഷ്യരെ പറയില്ല, ഞാനത് പറയില്ല. ഇപ്പോൾ അവരിവിടെ പടിഞ്ഞാറ് അവർ 150 ദശലക്ഷം ഡോളറിന്റെ ഒരു മതതത്വവേദശാസ്ത്രത്തിന് സ്കൂൾ പണിയാൻ പോകുന്നത് പോലെ നോക്കൂ, എന്തക്കോസ്തുകളാണ്! ഒരു 150 ദശലക്ഷം ഡോളറിന്റെ സ്കൂൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സുവിശേഷത്തിന്റെ വയലിലെ മിഷണറിമാരായിരിക്കണം. കാണണോ, മനസ്സിലായോ? എന്നാൽ എന്തായാലും അവർ അവിടെ നിന്നും പുറത്തു വരുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരെന്താണ്? ഒരു കൂട്ടം മൃക്കികൾ. കൃത്യമായും ശരി തന്നെ. അത് കഴിഞ്ഞ് അങ്ങനെ അവർ കടന്നു വരാൻ പോകുന്നു. അത് എപ്പോഴും ഉണ്ടായിട്ട് മറ്റുള്ളവരും അതേ നിലയിൽ തന്നെയാകുന്നു. കാണണോ, ഇപ്പോൾ നാം കണ്ടത് അത് ഇന്നുള്ള എല്ലാ പരിശീലനങ്ങളാലും വലിയ ബിഷപ്പുമാരെയും മറ്റും ഉണ്ടാക്കുന്നത് പോലെയായിരുന്നു മോശയ്ക്ക് അന്ന് തന്റെ സകല പരിശീലനം ലഭിച്ചിരുന്നത്. ആ മഹത്തായ വലിയ അഭിലാഷത്താൽ നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ അഭിലാഷങ്ങളും മോശയ്ക്കുണ്ടായിരുന്നത് പോലെ ഉള്ളവയാകുന്നു. കാണണോ, ദൈവത്തിന് തന്റെ കൈകളിൽ ആ മനുഷ്യനെ കിട്ടുന്നതിന് മുമ്പ് അവന്റെ അഭിലാഷങ്ങളിൽ നിന്നും അവനെ കീറിയെടുക്കേണ്ടതിന് അവന്റെ സകല പരിശീലനങ്ങളിൽ നിന്നും അവനെ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. അവൻ പുറത്തേക്ക് പോയി, അവൻ വിമോചിപ്പിച്ചു, അവനൊരു മിസ്രായീമിനെ കൊന്നു. അവനത് ചെയ്തപ്പോൾ അവൻ തെറ്റിന്റെ വശത്തായിരുന്നു എന്നവൻ കണ്ടുപിടിച്ചു. അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ആ വിധത്തിലല്ലായിരുന്നു. ദൈവത്തിന് അവനെ വനാന്തരത്തിലേക്ക്, ഒരു മരുഭൂമിക്കുള്ളിലേക്ക്, ഒരു ആളില്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണമായിരുന്നു. തന്റെ പക്കൽ അവർക്കായി ഒരു സന്ദേശമുള്ളതിനെ ഈ വ്യക്തികളെ എങ്ങനെയാണ് ഒരു അസാധാരണമായ വിധം ദൈവമെടുക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. അവൻ അവരെ ഒരു മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവൻ പൗലോസിനെ ഈ മഹത്തായ ദർശനമെല്ലാം എന്തായിരുന്നു എന്നറിയിക്കാൻ, അവനെ പരിശീലിപ്പിക്കാനായി അവനെ മരുഭൂമിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഇന്ന പ്രത്യേക മരുഭൂമിയിലേക്ക് പോകുക. അപ്പോൾ ദൈവം അവനോട് പൂർണമായും എന്തു ചെയ്യണമെന്ന് അറിയിക്കുകയും വരെ അവൻ അവിടെ തന്നെ താമസിച്ചു. മോശയുടെ സമയത്ത് അവനെ മരുഭൂമിയിലേക്ക് എടുത്തുകൊണ്ടുപോയി 40 വർഷക്കാലം അവിടെ സൂക്ഷിക്കുകയും അവന്റെ എല്ലാ മതതത്വ വേദശാസ്ത്രത്തെയും അവന്റെ സകല അഭിലാഷങ്ങളെയും അവനിൽ നിന്നും കെട്ടഴിച്ചു കളഞ്ഞു. ഓ, അവന് തിരികെ നോക്കി അവന്റെ തോൽവികളെ കാണാനുള്ള എന്തൊരു സമയമായിരുന്നു അത്! ഇന്ന് രാത്രിയിലും നമ്മുടെ അഭിലാഷങ്ങളെ കാണുമ്പോൾ നാമും അതേ കാര്യം തന്നെ എങ്ങനെയും ചെയ്തിരിക്കണം. രോഗസൗഖ്യത്തിന്റെ യോഗത്തിലേക്ക് നോക്കുവിൻ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്തെങ്കിലും ചെയ്തിരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുന്നതും മറ്റും ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തി തുടങ്ങിയതായി നാം കാണുന്നു. എല്ലാവരും ഓരോ സംഘടനയും അതവരുടെ സംഘടന ഒന്നും വരാത്ത കാരണത്താൽ അവർക്കൊരു സുഖപ്പെടുത്തുന്നവനെ എടുക്കാൻ തുടങ്ങുന്നു. അതിനാൽ നാം ചെയ്തതെന്താണ്? ഒരു നിമിഷം നമുക്കതിലേക്ക് നോക്കാം. മോശ ചെയ്ത അതേ കാര്യം തന്നെ നമ്മളും ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ അത്ഭുതാശ്ചര്യം ചെയ്യാനായി വളരെ കഠിനപ്രയത്നത്താൽ ഉൽപ്പാദിപ്പിക്കാനായി നാം പുറപ്പെട്ടു പോയി. ഞാനൊരു രോഗം പൂടം വെച്ചറിഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ രക്തം വന്നു. അങ്ങനെ ഒരു അത്ഭുതാശ്ചര്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. കാണണോ, നമുക്കെന്താണ് കിട്ടിയത്? ചില മനുഷ്യരിൽ ചിലർ അത്തരത്തിലെ ഒരു കഠിന പ്രയത്നങ്ങളിലായിട്ട് അത് പൊട്ടിത്തെറിക്കുകയും അവർ സ്ഥിരം മദ്യപിക്കുന്നവരും ഞരമ്പ് രോഗികളുമായി അവരുടെ മനസ്സിലും പിടിച്ചിരിക്കുന്നു. അവർ നേരെ തിരികെ വന്നിടത്തേക്ക് തന്നെ പോയി പെന്തക്കോസ്തിന്റെ ഉദ്ദേശം പോലെ അങ്ങനെയുള്ള സംഘടനകളും മറ്റുമുണ്ടാക്കുന്നു. കാണുന്നോ, നാം എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു മിസ്രായീമന് കൊന്നതുപോലെയാകുന്നു. അത് ശരിയാകുന്നു. നാം ശ്രമിച്ചു നോക്കി, നാം കഠിന പ്രയത്നം ചെയ്തു നോക്കി, നാം വില കൊടുത്തു നോക്കി, നാം കഠിന ശ്രമം നടത്തിക്കൊണ്ട് രാത്രി മുഴുവനും പ്രാർത്ഥന കൂട്ടങ്ങൾ നടത്തി നോക്കി, അപ്പോഴും നമുക്കൊരു ശബ്ദം ലഭിച്ചില്ല. അതുമല്ല, പിന്നെന്തോ ചിലത് ഉൽപ്പാദിപ്പിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും ജീവിതത്തിലെ സകല കാര്യത്തിനും നാം ശ്രമിച്ചു. അതെല്ലാം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നാം കണ്ടുപിടിച്ചു. നമുക്ക് വനാന്തരത്തിലേക്കുള്ള ഒരു തിരികെ പോക്ക് ആവശ്യമായിരിക്കുന്നു. ശരിയാണ്. അതെ ശ്രീമാൻ, പൊട്ടിത്തെറികളും പിടച്ചിലുകളും അത് വിട്ടുകളയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത്. നോക്കൂ, തിരികെ പോയി അതിനെ വിട്ടുകളയുക. അവർ ചെയ്ത അതേ കാര്യം തന്നെ, മോശ ചെയ്ത അതേ കാര്യം തന്നെ നമ്മളും ചെയ്തിരിക്കുന്നു. അത് ഒരു നന്മയും ചെയ്യുകയില്ല. 40 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തന്നെത്താൻ ദൈവവചനത്തിന്റെ തടവുകാരനായി കണ്ടു. നാം എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മോട് പറഞ്ഞിരുന്ന ഈ മഹത്തായ കാര്യങ്ങളുടെ സമർത്ഥനമുണ്ടാകുകയും വലിയ അനുഗ്രഹങ്ങൾ പുറപ്പെട്ടു വരികയും ചെയ്തപ്പോൾ നാം എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിക്കുക? നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനം, ഇവിടെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും. ജനങ്ങളെ, നിങ്ങൾ നോക്കൂ, ആ വചനത്തിൽ തന്നെ അതിനോട് കടിഞ്ഞാനിട്ടുകൊണ്ട് തുടരുന്നതിന് പകരം അവരെന്താണ് ചെയ്യുന്നത്? ആദ്യം തന്നെ തോൽവിയടഞ്ഞ അവരുടേതായ വിഭാഗീയ സഭാ മതതത്വശാസ്ത്രവുമായി അവർ തുടങ്ങിയിരിക്കുന്നു. അത് സത്യമാണെന്ന് തോന്നിക്കുന്ന വിധത്തിലെ എന്തോ ചിലതിനെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇവിടെ വച്ച് തന്നെ നിർത്തുന്നത് നല്ലതാണ്. കാണണോ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത്രയേറെ ബുദ്ധിയുണ്ടെന്നോ ഞാൻ അറിയുന്നു. കാണണോ, എന്നാൽ അത് എന്തു ചെയ്തു നോക്കൂ, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇന്നു രാത്രിയിൽ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുന്നവർ പരിശുദ്ധാത്മാവിനുള്ള ജീവിതത്തെ, അതിനെ അതൊരു മാനസിക പരഹൃദയ ജ്ഞാനമെന്ന് വിളിക്കുന്നവർ, അത്തരത്തിലുള്ളതിനെ തങ്ങളുടെ സഭകളിലേക്ക് അടക്കാൻ സമ്മതിക്കാത്തവർ, ഒരു രാജ്യം നിറയെ സംഘടനയിൽപ്പെട്ട ജനങ്ങൾ, സർപ്പത്തിന്റെ സന്തതിയെക്കുറിച്ചോ നിത്യസുരക്ഷയോ വചനമാണെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമോ അവർ നിങ്ങളെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് കടന്നുവന്ന് തെളിയിക്കാൻ ഞാൻ അവരെ തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ലൂഥറനും മറ്റുള്ളവർക്കും കിട്ടിയ അതേ കാര്യം തന്നെ. നോക്കൂ, ഒരു മിസ്രായീമനെ കൊന്നു. എന്താണ് തികച്ചും അതെന്തായിരുന്നു? ഒരുപക്ഷെ അവൻ മിസ്രായീമനെ തുടങ്ങാൻ അനുവദിച്ചിട്ട് മോഷണം നിർത്തുകയോ തന്റെ ഭാര്യയോട് ഒരുപക്ഷെ വാസ്തവമായും ജീവിക്കാൻ തുടങ്ങിയെന്നും വരാം. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ അവനെ എന്താക്കുന്നു? ഒരു സഭയുടെ അംഗം, വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുക. കാണുന്നോ, ആ നാറ്റം പിടിച്ച മനുഷ്യന് 40 വർഷത്തെ പരിശീലനത്താൽ തന്റെ സബലതയെ ഒരേ ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചുള്ളൂ. ഒരു നാറ്റം വെച്ച മിസ്രായീമൻ അവിടെ മരിച്ചഴുകി കിടക്കുന്നു. ഏകദേശം അതേ വിധത്തിൽ തന്നെ ഇന്ന് രാത്രിയിലുമാകുന്നു. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഉണർവ്യോഗം, അങ്ങനെ വിളിക്കാം, നാറ്റം പിടിച്ച ഒരു കൂട്ടം സഭാംഗങ്ങൾ ആഫ്രിക്കയിലെ ഒരു വർഗത്തിലെ ഗിരിവർഗക്കാർക്ക് പേർഷ്യൻ നൃത്തത്തെക്കുറിച്ച് അറിവില്ലാത്തതുപോലെയാണ്. അത് ശരി തന്നെ. അത് ദൈവവചനത്തെ കുറിച്ച് അവരോട് പറയൂ. അവർ പറയും, ഞാനത് വിശ്വസിക്കുന്നില്ല. പറയും, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാണണോ, കാണണോ, നമുക്കുണ്ടായിരുന്ന ഈ സകല ഞെരുക്കങ്ങളെയും പിരിമുറുക്കങ്ങളെയും തിരികെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തീരെ മോശമായ ഒരു കാര്യമാകുന്നു. ചിലപ്പോൾ നമുക്കൊരു വലിയ സ്കൂളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അത് ചത്തിരിക്കുന്നു. നമുക്കൊരു സംഘടനയെ ചൂണ്ടിക്കാണിക്കാനായെന്ന് വരാം, എന്നാൽ അത് മരിച്ചിരിക്കുന്നു, അത് നാറ്റം വച്ചിരിക്കുന്നു. നാം അതാദ്യം വിട്ട് പുറത്തേക്ക് വന്നതുപോലെയായിരിക്കുന്നു. നാം തിരികെ പോയാൽ ഒരു പന്നി അതിന്റെ ചെളിക്കുണ്ടിലേക്കും നായ അതിന്റെ ഛർദ്ദിയിലേക്കും തിരിയും പോലെയാകുന്നു ഒരു മരിച്ച മിസ്രായീമ്യൻ. ആരെങ്കിലും ചോദിച്ചിരിക്കാം എന്നതിൽ യാതൊരു സംശയവുമില്ല, മോശെ, അതെ, നിനക്ക് ജനങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങൾ നഷ്ടമായോ? നീ ഇത് ചെയ്യാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മോശയെ അറിയുന്ന ഒരാൾ അവനതിനായി വിളിച്ചിരിക്കുന്നവനാണെന്ന് അറിഞ്ഞിരുന്ന ആൾ ചെയ്യുന്നില്ല? നിനക്ക് ജനങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടോ? ഇല്ല സാർ. അതെ, ഇത് ചെയ്യാൻ നീ അവിടേക്ക് പുറപ്പെട്ടു പോകാത്തത് എന്താണ്? നീ ഇത് ചെയ്തുകൊണ്ട് ശ്രമിച്ചു നോക്കാൻ പോകാത്തത് എന്താണ്? നീ മറ്റുള്ള എല്ലാവരോടും കൂടെ പോകാത്തത് എന്താണ്? മോശയ്ക്ക് ആ കത്തുന്ന മുൾപടർപ്പന്റെ പ്രവൃത്തി പരിചയം അവന് കിട്ടുവോളം അത് വചനത്തെ വിളിച്ചറിയിച്ചു. അവിടെ തന്നെ കടിഞ്ഞാനിട്ട് കെട്ടപ്പെട്ടവനായിരുന്നു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഞാനാകുന്നു. ഞാൻ എന്റെ വാഗ്ദാനം ഓർക്കുന്നു. അവരെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അത് ചെയ്യാനായി ഞാൻ നിന്നെ അവിടേക്ക് അയക്കുന്നു. അതായിരുന്നു അത്. ജനങ്ങളുടെ ആശകളെയോ അഭിലാഷങ്ങളെയോ അല്ല, അവൻ ആ വചനത്തെ കണ്ടു. പിന്നെ അവൻ എന്തായിത്തീർന്നു? പിന്നെ അവൻ ഒരിക്കലും ആ മിസ്രായീമിനെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിച്ചില്ല. അവന് പിന്നീട് ഒരിക്കലും ഈ കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അവൻ ഒരു തടവുകാരനായി തീർന്നു. ആമേൻ. 40 വർഷത്തെ ഓടിക്കലും കടിഞ്ഞാടലും അതിനുശേഷം കത്തുന്ന മുൾപ്പടത്തിൽ വച്ച് ശക്തനായ മോശെ തന്റെ സകല ബുദ്ധിവൈഭവത്തോടും കൂടെ ഒരു ബദ്ധനായി തീർന്നു. മിസ്രായിമിലായിരിക്കുമ്പോൾ മോശ വാക്കിലും പ്രവൃത്തിയിലും ഒരു ശക്തനായ മനുഷ്യനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ ശക്തനായ മതതത്വവേദശാസ്ത്രി കത്തുന്ന മുൾപടർപ്പിന്റെ സാന്നിധ്യത്തിൽ എന്താണ് ചെയ്തു ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ കലപ്പില്ലാത്ത ഉദ്ദേശം കണ്ടപ്പോൾ അത് ചെയ്യാനുള്ള അവന്റെ കഴിവില്ലായ്മയെ മാത്രമാണ് അവൻ ഏറ്റുപറഞ്ഞത്. അവരുടെ ഏറ്റവും നല്ല സ്കൂളിനാൽ പരിശീലിപ്പിച്ച് അവന് നൽകാൻ അവരാൾ കഴിയുമായിരുന്ന സകല മതതത്വവേദശാസ്ത്രവും നൽകിയിരുന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞു. എന്നാൽ അപ്പോഴും ആ അഗ്രസിംഹം കുറ്റിച്ചെടിക്ക് മുകളിലായി തൂങ്ങിക്കിടക്കുമ്പോൾ ആ സമയത്ത് അവൻ എന്തു ചെയ്യും? പറഞ്ഞു, എനിക്കവരോട് സംസാരിക്കാൻ പോലും കഴിയില്ല. കർത്താവേ, അവിടേക്ക് പോകാനായി ആരാണ് ഞാൻ? കാണുന്നോ, നിന്റെ ചെരുപ്പഴിച്ചു കളയൂ മോശെ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ തന്നെ അഴിച്ചു മാറ്റുക, നിന്റെ ചെരുപ്പ് വരെ അഴിക്കുക. നിങ്ങൾ വീണ്ടും ഇതാ നിലത്തിൽ വീണിരിക്കുന്നു. ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവസാനം പൗലോസിനെ തിരഞ്ഞെടുത്ത അതേ വിധത്തിൽ തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബദ്ധനായി, ഒരു തിരഞ്ഞെടുത്ത പ്രവാചകനായി തീർന്നു. മോശയോ വിമോചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ അവസാനം ദൈവത്തിനുണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രജകളെ അവന്റെ ബദ്ധന്മാരാക്കി മാറ്റി. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നീങ്ങിയാലേ അവന് യാത്ര ചെയ്യാൻ സാധിക്കൂ. എന്നെ അയച്ചത് ആരാണെന്ന് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാനാകുന്നവൻ. എങ്ങനെ ഞാൻ ചെയ്യും? ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അതേ കർത്താവേ, നീ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഞാൻ ഇവിടെയാകുന്നു. ഓ എന്റെ, അതാണ്, അവൻ ഒരു ബദ്ധനായിരുന്നു. അവന്റെ ഏറ്റവും നല്ല ചിന്തയ്ക്ക് വിപരീതമായി അവൻ പോകുന്നു. ഇപ്പോൾ അവൻ ഒരു പട്ടാളത്തോട് കൽപ്പിക്കാനായി പരിശീലിക്കപ്പെട്ടിരുന്നു. വാളുകൾ മുകളിലേക്ക് മുഖത്തോട് ചേർത്ത്, രഥങ്ങളെല്ലാം നിരയായി, കുന്തങ്ങൾ മുന്നോട്ട് കുത്തുക. അവൻ ഏറ്റെടുക്കാൻ പോയിരുന്നത് അങ്ങനെയായിരുന്നു. അതായിരുന്നു അവൻ ലഭിച്ച പരിശീലനം. അവൻ ചോദിച്ചു, ഞാൻ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത്? പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താണിരിക്കുന്നത്? ഒരു വടി. മനുഷ്യ മനസ്സിന് വിഡ്ഢിത്തമായ തരത്തിൽ ദൈവം ചില നേരങ്ങളിൽ കാര്യങ്ങളെ ചെയ്യുന്നു. കാണുന്നോ, അവന്റെ കയ്യിൽ ഒരു വടി കിട്ടിയിരുന്നു. ഞാൻ കിടന്നിരുന്ന താടിരോമം, 80 വയസ്സ് പ്രായം, അവന്റെ ഭാര്യ ഒരു കോവർ കഴുതപ്പുറത്ത് അരയിൽ അവളുടെ കുഞ്ഞിരിക്കുന്നു. ശക്തിയില്ലാതെ ഞാൻ കിടന്നിരുന്ന ബലഹീനമായ കൈകളിൽ ചെറിയൊരു വടി. തന്റെ തലയെ അല്പമൊന്ന് മേൽപോട്ടുയർത്തി, കാരണം അവന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുണ്ടായിരുന്നു. എന്താണ്? അവൻ അവസാന നങ്കൂരമിട്ട് കഴിഞ്ഞിരുന്നു. അവനൊരു ബദ്ധനായിരുന്നു. വചനം എന്നെ ചലിപ്പിച്ചാലേ ഞാൻ ചലിക്കുകയുള്ളൂ. വചനം എന്തു പറയുന്നുവോ അത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. നീ എവിടേക്കാണ് പോകുന്നത്? എനിക്കൊരു ദൗത്യം ലഭിച്ചിരിക്കുന്നു. ഫറവോന്റെ മുന്നൊന്നുകൊണ്ട് ഈ വടിയാൽ അവനെ കാണിക്കുക. അതിനായി ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. അതിനുശേഷം നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ കാര്യം ചെയ്തു കഴിയുമ്പോൾ അവൻ അടുത്ത കാര്യത്തിന്റെ ഏർപ്പാട് ചെയ്യും. അവിടെയാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ആദ്യ പടി. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏക കാര്യമേ ഉള്ളൂ, സമർപ്പിക്കുക, ഒരു ബദ്ധനായി തീരുക. നിങ്ങളെക്കുറിച്ചോ മറ്റെന്തിനെപ്പറ്റിയോ ഒന്നും തന്നെ ചിന്തിക്കരുത്, ഒരു തടവുകാരനായി തീരുക. മോശെ ഒരു തടവുകാരനായി തീർന്നു. സംസാരിക്കാൻ കഴിയില്ലെന്നും അവൻ ഏറ്റുപറഞ്ഞു കഴിഞ്ഞിരുന്നു. അവസാനമായി ദൈവത്തിന് അവനെ തന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ദൈവം അവനെ എവിടേക്കാണോ നടത്തിയിരുന്നത് അവിടേക്കല്ലാതെ അവന് മറ്റൊരിടത്തും പോകാനാകില്ലായിരുന്നു. അവിടെ അവനവനോട് ആ വചനം പറയും. അത് വചനമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അവൻ തന്നെത്താൻ ആ വചനത്തിന് കീഴ്പ്പെട്ടു. ദൈവം അവിടെ പരിശുദ്ധാത്മാവായി ദൈവേഷ്ടം ചെയ്യാനായി മോശയെ കടിഞ്ഞാനിട്ടിരുന്നു. അതേ കാര്യം തന്നെയാണ് അവൻ പൗലോസിനോട് ചെയ്തത്. അത് ശരിയല്ലേ? അവൻ പൗലോസിനെ കടിഞ്ഞാനിട്ടു. ചെറിയ വളഞ്ഞ മൂക്കുള്ള രൂക്ഷ പരിഹാസാത്മക യഹൂദൻ ഓ PhD കൊണ്ടും LLD കൊണ്ടും അവന്റെ ശരീരം മുഴുവനും എഴുതിയിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, വചനത്തിനായി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കാൻ പോകുന്നു എന്നു ഞാൻ അവനെ കാണിക്കുന്നു. കാണുന്നോ, അത് മാത്രമല്ല, അവനങ്ങനെ പൗലോസ് അവിടെയായിരുന്നു കൊണ്ട് വചനത്തെ കണ്ടിട്ട് അത് യേശു തന്നെ എന്ന് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് തന്റെ കൈകളെ ഉയർത്തി അവനോട് കടിഞ്ഞാണിട്ടപ്പെട്ട് ദൈവത്തിന്റെ സ്നേഹം അവനെ വചനവുമായി കടിഞ്ഞാണിലാക്കി. അവൻ എന്റെ നാമത്തെ ജാതികളിലേ കൊണ്ടുപോകാൻ പോകുന്നു. അവിടേക്ക് അവൻ കടന്നുപോയി. മോശെ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. ഞാൻ അവരോട് വാഗ്ദത്തം ചെയ്തത് ഞാൻ ഓർക്കുന്നു. വാഗ്ദത്തം ചെയ്തതിന്റെ സമയമെടുത്തു വന്നിരിക്കുന്നു. എന്റെ ജനങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. ഞാൻ എന്റെ വാഗ്ദാനത്തെ ഓർക്കുന്നു. നിന്നെ പടച്ചമയം ധരിപ്പിക്കാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വചനമെന്തു പറയുന്നു എന്ന് നിനക്കറിയാം. നീ അവിടേക്ക് പോകാനുള്ള പടച്ചമയം ധരിപ്പിക്കാനായി അവിടേക്ക് ചെന്ന് എന്റെ ജനങ്ങളെ വിടുവിക്കാനുള്ള ശക്തിയാനുള്ള പടച്ചമയം ധരിപ്പിക്കാനായി ഞാൻ വന്നിരിക്കുന്നു. ഒരു സാക്ഷ്യത്തിനായി ആ വടി നിന്റെ കയ്യിലെടുത്തുകൊള്ളുക. കാരണം അതിനാൽ ഒരു അതിശയം പ്രവർത്തിച്ചിരുന്നത് നീ കണ്ടിരിക്കുന്നു. ദാവീദ് ഒരു കവണ വെച്ച് ചെയ്ത് അതേ വിധം തന്നെ കാണുന്നു. തന്നെത്താൻ കടിഞ്ഞാനിട്ട് അവനവിടേക്ക് പോയി. അവസാനം അവന് കീഴ്പ്പെടുന്ന അവനിലേക്ക് കടിഞ്ഞാനിടാൻ കഴിഞ്ഞ ദൈവത്തിന്റെ വചനം നീങ്ങുവോളം നീങ്ങാത്ത ഒരുവനെ ദൈവത്തിന് കിട്ടി. ഇന്നുള്ള ജനങ്ങളും അപ്രകാരം തന്നെ ചെയ്തിരുന്നെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ തടവുകാരനായി മാറി. ഒരു സ്നേഹത്തിന്റെ ബന്ധനായി, ദൈവത്തോട് സ്നേഹത്തിന്റെ ബന്ധനത്താൽ ദൈവ സ്നേഹത്തിന്റെ കീഴിൽ പൗലോസ് നുകം വെച്ചിരുന്നത് പോലെ നുകം വെച്ചവനായി തീർന്നു. പൗലോസിനെ പോലെ രണ്ടുപേരും ഒരുപോലെ പരിശീലിച്ചു. മിലിട്ടറിയുടെ കരുത്തിനാൽ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ മോശ പരിശീലിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. പൗലോസോ ആ ദിവസത്തുണ്ടായിരുന്ന അവന്റെ മഹത്തായ സഭയുടെ അധികാരത്താൽ അവരെ റോമാക്കാരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് സ്വതന്ത്രരാക്കാൻ പരിശീലിച്ചു. ഗമാലിയലിന്റെ കീഴിൽ വലിയ സ്കൂളിൽ പരിശീലിച്ചു. അവർ രണ്ടുപേരും മരുഭൂമിയിലേക്ക് പോയി വ്യത്യസ്തരായ മനുഷ്യരായി മടങ്ങി വന്നു. രണ്ടാളും അഗ്നിസ്തംഭത്തെ കണ്ടു. രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു. അത് ശരിയല്ലേ? അവർ രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു. ഒരു വിമോചകനായി വരുമ്പോൾ അവർ രണ്ടുപേരോടും അഗ്നിസ്തംഭത്തിൽ നിന്ന് സംസാരിച്ചു. കൃത്യമായും ശരി തന്നെ. അവിടെയായിരുന്നു അവർ മരുഭൂമിയിലേക്ക് പോയി. അവരുടെ വീടുകളെ വിട്ടു കണ്ടുപിടിക്കാനായി മരുഭൂമിയിലേക്ക് പോയി. ദൈവത്തിന് ഇഷ്ടം കണ്ടുപിടിക്കാനായി അവരുടെ ജനങ്ങളെയും മറ്റെല്ലാത്തിനെയും വിട്ടുപേക്ഷിച്ചിട്ട് പോയി. കാണുന്നോ, അവർ ഒരു വിധത്തിൽ പരിശീലിക്കപ്പെട്ടിരുന്നു. ദൈവം അവരെ മറ്റൊന്നിലേക്ക് മാറ്റി. അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാതെ അവർ ഏത് വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിലായി അവർ സമ്പൂർണമായും തടവുകരായി തീരേണ്ടി വന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇത് പറയാൻ നമ്മുടെ പക്കൽ മറ്റൊരു 10 നിമിഷം കൂടിയുണ്ടോ? ഞാൻ മറ്റൊരു വ്യക്തിയിലേക്ക് വളരെ വേഗത്തിൽ കടക്കുകയാണ്. എന്റെ മുൻപിൽ ഞാനിപ്പോൾ ഒരുവനെ കാണുന്നു. അവന്റെ പേര് യോസെഫ് എന്നാകുന്നു. അവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനായിരുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയായിരുന്നു. അവനൊരു പ്രവാചകനായി ജനിച്ചു. അവൻ ഒരു പ്രവാചകനും കൂടെ ആയിരുന്നു. കാണുന്നോ, അവന് ദർശനങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അവനൊരു ചെറിയ പയ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ സ്വയം ഒരു സിംഹാസനത്തിലിരിക്കുന്നതും അവന്റെ സഹോദരന്മാർ അവനെ നമസ്കരിക്കുന്നതായും ഒരു ദർശനം കണ്ടു. കാണുന്നോ, എന്നാൽ ശ്രദ്ധിക്കൂ, അവൻ ആയിത്തീർന്നു. അവൻ ഒരു മഹാൻ വ്യക്തിയായിരുന്നു എന്നവൻ അനുഭവപ്പെട്ടിരുന്നു. കാണുന്നോ, അവരെല്ലാവരും എന്നാൽ ദൈവത്തിന് എന്തു ചെയ്യണമായിരുന്നു? മറ്റുള്ളവരോട് ചെയ്ത അതേ വിധത്തിൽ തന്നെ അവൻ അവരോടും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ മോശെ ഒരു വിമോചകനായിരുന്നു, പൗലോസ് ഒരു വിമോചകനായിരുന്നു, ഇപ്പോഴിതാ യോസെഫും ഒരു വിമോചകനായിരുന്നു. അവൻ തന്റെ ജനങ്ങളെ ക്ഷാമത്തിൽ നിന്നും രക്ഷിച്ചു. ദൈവത്തിന് അവനോട് എന്തു ചെയ്യണമായിരുന്നു? അവനെ ജയിലിലിട്ടു. നേരെ അവനെ ജയിലിലിട്ടു. അതെ ശ്രീമാൻ, അവൻ തന്റെ സഹോദരന്മാരാൽ ഒരു മിസ്രായിമിന് വിൽക്കപ്പെട്ടിരുന്നു എന്നോർക്കുക. അവർ അവനെ പോത്തിഫറിന് വിറ്റു. പോത്തിഫർ അവന് ഒരൽപ്പം സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പിന്നീടുള്ള ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അത് അവനിൽ നിന്ന് എടുത്തുമാറ്റി. അവിടെ അവൻ ജയിലിൽ നിന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അതിനെ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, എന്നാൽ എല്ലാ സമയത്തും അവൻ ആ ജയിലിലായിരിക്കുമ്പോൾ അവനൊരു സിംഹാസനം ഇരിക്കാൻ പോകുന്നു എന്നും അവന്റെ സഹോദരന്മാർ അവനെ കുമ്പിടാൻ പോകുന്നു എന്നുമുള്ള ആ ദർശനം അവൻ ഓർക്കുമായിരുന്നു. കാരണം അവന്റെ ആ ദാനം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് സംഭവിച്ചേ മതിയാവൂ എന്നവൻ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം ഈ അവസാന ദിവസങ്ങളിൽ അവനൊരു സഭയുണ്ടാകാൻ പോകുന്നു, അവനൊരു ജനതയുണ്ടാകാൻ പോകുന്നു എന്നത് നമ്മുടെ മനസ്സിൽ വച്ചിരിക്കാൻ മാത്രം നമുക്ക് സാധിച്ചെങ്കിൽ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെ അവനവയെ ചെയ്യാൻ പോകുന്നു. അവൻ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ആ സമയത്താണ് നാം ജീവിക്കുന്നത്. നാം അവിടെയായിരിക്കുന്നു. നാം വാസ്തവമായ ബദ്ധന്മാരായി അവനോട് കെട്ടുപണഞ്ഞവരായി അവന് കിട്ടാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പാടിയിരുന്ന ആ പഴയ പാട്ട്, അപ്പോൾ ഞാൻ ദൈവവുമായി വലയം ചെയ്യപ്പെട്ടു, അത് കേട്ടിരിക്കുമല്ലോ. ഞാൻ ദൈവവുമായി വലയം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മറ്റൊന്നുമായിട്ടല്ലാതെ ദൈവവുമായി വലയം വെച്ചു കഴിഞ്ഞാൽ ദൈവം പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നു. ദൈവം ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ദൈവവുമായി വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നത് ഓർത്തിരിക്കുക. അവനും സ്വയം തീർത്തും ഒരു തോൽവി അടഞ്ഞവനായി തീർന്നു. അവൻ അറിഞ്ഞിരുന്ന സകലതും, അവൻ മനസ്സിലാക്കിയിരുന്ന സകലതും, മറ്റെല്ലാറ്റിനാലും അവൻ ഒരു സമ്പൂർണ്ണ പരാജയമടഞ്ഞവനായി തീർന്നു. അത് പ്രവർത്തിച്ചില്ല. അവനെ ആരും തന്നെ കേൾക്കുകയില്ല എന്നൊരവസ്ഥയിലേക്ക് അവനെ അവൻ കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. അവൻ ഒരു ബദ്ധനായി തീർന്നിരുന്നു. കാണുന്നോ, അവിശ്വാസികൾ വിശ്വസിക്കുകയില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് അവനെ അവൻ കൊണ്ടുവന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണാനാകുന്നു. അവന്റെ മിനിസ്ട്രി പ്രയോജനമില്ലാത്തതായിരുന്നു. ജനങ്ങളെ അവരുടെ തല തിരിച്ചു കളഞ്ഞു. അവൻ ജയിലിൽ ആയിരിക്കുന്നതിനാൽ അവർ ഒരു ശ്രദ്ധയും അവന് കൊടുക്കാതെയായി. അവന്റെ മിനിസ്ട്രിക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും? അവൻ ജയിലഴികളിലേക്ക് തിരിഞ്ഞുനിന്നുകൊണ്ട് അവിടെ തെരുവിലൂടെ നടന്നു പോകുന്നവരോടും അവയോടും അവൻ പ്രസംഗിക്കേണ്ടി വന്നിരുന്നു. കാണണോ? എന്നാൽ അവനൊരു തടവുകാരനായി തീർന്നു. ആ വീലുകളെല്ലാം നേരെ ഉരുണ്ടു തുടങ്ങുവോളം അവനെ ഒരു തടവുകാരനായി ദൈവം സൂക്ഷിച്ചു. പറഞ്ഞു, ഇവിടെ ഇതാ എന്റെ മനുഷ്യൻ. മഹത്വം, സമ്പൂർണമായ തോൽവി. അവസാനം ദൈവം അവന്റെ ജയിലിൽ അവന്റെ അടുക്കലേക്ക് വന്നു. പൗലോസിനെയും മറ്റുള്ളവരെയും പോലെ അവൻ അവന്റെ അടുക്കലേക്ക് വന്നു. അവന് നൽകിയിരുന്ന ദാനത്താൽ അവിടെ നിന്നും അവനെ പുറത്തു കൊണ്ടുവരാനായി അവൻ അത് ഉപയോഗിച്ചു. അത് ശരിയാണ്, അവന്റെ ജയിലിൽ നിന്നും അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു. അവൻ എന്താണ് ചെയ്തത്? അവന്റെ ജയിലിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്ന ഉടൻ തന്നെ അവന്റെ രാജാവിനാൽ അവന് മുകളിലായി അവൻ മാത്രം അവന്റെ വശത്തിരിക്കാൻ രാജാവിനാൽ അവൻ അധികാരം നൽകി. അവനവനെ ജയിലിന്റെ മുറിയിൽ നിന്നും അധികാരം നൽകാനായി കൊണ്ടുവന്നു. അതുവരെയും അവൻ പറഞ്ഞിരുന്നത് സംഭവിക്കുവോളം ആമേൻ. അവന്റെ ജയിലിൽ അവൻ ഒരു ഉദ്ദേശത്തിനായിട്ടാണ് പിറന്നതെന്ന് അവൻ തുടർച്ചയായി ഓർത്തിരുന്നു. അവൻ ഒരു രാജാവിന് വശത്തായിരിക്കാൻ പോകുന്നു. മറ്റുള്ള എല്ലാവരും അവനെ മുട്ടുമടക്കിക്കൊണ്ട് കുമ്പിടാൻ പോകുന്നു. അവന്റെ ദർശനം അവനോട് അങ്ങനെ പറഞ്ഞിരുന്നു ആമേൻ. എന്നാൽ അവന്റെ ദർശനം സമ്പൂർണമായും നിറവേറുവോളം അവനൊരു ബദ്ധനായിരിക്കേണ്ടി വന്നു ആമേൻ. അതിനുശേഷം അവനൊരു ഭരണകർത്താവായി തീർന്നു. അവൻ തന്റെ ജയിലിലെ വീട്ടിൽ നിന്നും ദൈവവചനത്തിന്റെ ഒരു ബദ്ധനായി തീർന്നപ്പോൾ ദൈവം അവന്റെ വായിൽ കൊണ്ടുവരുന്നത് മാത്രമേ അവന് പറയാനാകുമായിരുന്നുള്ളൂ. പിന്നെ ദൈവം അതിലൂടെ പ്രവർത്തിച്ചിരുന്നു. ശ്രദ്ധിക്കൂ, മോശയ്ക്ക് തന്റെ സ്വന്തം ഇഷ്ടത്താൽ ഫറവോന്റെ രാജകുമാരികളെ ബന്ധിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. നീ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ ഫറവോന്റെ രാജകുമാരികളെ അവർ ബന്ധിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. അവർ ഡീക്കന്മാരോ പ്രിസ്ബിറ്റേറിയന്മാരോ അതുമല്ല അവർ സ്റ്റേറ്റ് പ്രിസ്ബിറ്റേറിയന്മാരോ ആരായിരുന്നാലും കാര്യമില്ല. അവൻ പറയും, ഞാൻ നിന്നെ ബന്ധിക്കുന്നു, അവർ ബന്ധിക്കപ്പെടും. അതായിരുന്നു അത്. അവന് തന്റെ സ്വന്തം വചനത്താൽ അവന്റെ ഇഷ്ടപ്രകാരം അവന് ചെയ്യാനാകുമായിരുന്നു. ആമേൻ. ദൈവത്തിന് മഹത്വം. ഓ, എന്റെ വാക്കിനെ ഞാൻ കാക്കേണ്ടതിന് എനിക്ക് 3 മിനിറ്റുകൾ കൂടെ ബാക്കിയുണ്ട്. ലോകത്തിന്റെ ഒരു തടവുകാരനെന്നും അവൻ ദൈവത്തിന്റെ ഒരു തടവുകാരനായി തീർന്നു എന്നിപ്പോൾ നാം കണ്ടുകഴിഞ്ഞു. പൗലോസും അതേ വിധത്തിൽ തന്നെ, മോശയും അതേ വിധത്തിൽ തന്റെ സ്വന്തം വിചാരത്തിന്റെ തടവറയിൽ നിന്നും ദൈവത്തിന്റെ ബദ്ധനായി തീർന്നു. അവൻ പുറത്തേക്ക് വരുമ്പോൾ അവന്റെ പക്കൽ ദൈവത്തിന് ശക്തിയുണ്ടായിരുന്നു. അവൻ പൗലോസായി മാറിയപ്പോൾ മോശയുടെ പഴയ ചിന്തകളെ അവൻ അതിനെ സമർപ്പിച്ച് അതിനെ അഴിച്ചു മാറ്റിയപ്പോൾ അവൻ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഒരു ബദ്ധനായി തീർന്നു. എവിടേക്കാണോ നയിക്കുന്നത് അവിടേക്ക് മാത്രമേ. നിങ്ങൾ ചോദിക്കാം, ക്രിസ്തുവിന്റെയോ? മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ അവൻ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അതുകൊണ്ട് അവൻ പൗലോസ് ആയിരുന്നത് പോലെ തന്നെ അവനും ക്രിസ്തുവിന്റെ ബദ്ധനായിരുന്നു. ഓർക്കൂ, അവർ 3 പേരും പ്രവാചകന്മാരായിരുന്നു. കാണുന്നോ, അവരുടെ സ്വന്തം ചിന്തകളിൽ നിന്നും ദൈവത്തിന്റെ വഴികളിലേക്കും ഇഷ്ടത്തിലേക്കുമായി തീർന്ന ഒരു ബദ്ധനായി തീരേണ്ടതിന് അവരെ അവർ കെട്ടഴിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ പിന്നെയും നാം ഓർക്കേണ്ടതായിട്ടുള്ളത് അവന്റെ സ്വന്തം വചനത്താൽ അവന് ബന്ധിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. എന്റെ രാജാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കുന്നു എന്ന് അവന് പറയാനാകുമായിരുന്നു. ആമേൻ. യോസഫിനെ ഫറവോൻ തന്റെ മകനാക്കിയിരുന്നു. ക്രിസ്തു തന്റെ പ്രേമത്തിന്റെ തടവുകാരെ അവന്റെ പുത്രന്മാരാക്കുന്നു. അവനുണ്ടായിരുന്ന അതേ ശക്തി തന്നെ അവനവർക്ക് അധികാരങ്ങളായി കൊടുക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 14:12, എന്നിൽ വിശ്വസിക്കുന്നവൻ നോക്കൂ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ അവനും ചെയ്യും, ഇതിലധികവും അവൻ ചെയ്യും. ഇപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തടവുകാരൻ തന്റെ രാജാവിനാൽ അത് ക്രിസ്തുവാകുന്നു, അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകുക എന്ന് ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിക്കും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്നോട് നുഖം പറ്റിയിരിക്കുന്നെങ്കിൽ, കാരണം അവനും അവന്റെ വചനവും ഒന്നു തന്നെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു. നീ എന്നിൽ വിശ്വസിക്കുമെങ്കിൽ, ഇവിടെയും അവിടെയുമല്ല എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെന്തും ചോദിക്കൂ, അഥവാ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നിങ്ങൾക്കായി ചെയ്യപ്പെടും. അവന് അധികാരമുണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, അവൻ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവനെ പുറത്തെടുത്ത് വടിച്ചു മാറ്റണമായിരുന്നു. തന്റെ രാജാവിനെ സന്ധിക്കുന്നതിന് മുമ്പ് ഒരു ചില കാര്യങ്ങൾ അവനിൽ നിന്നും വടിച്ചു മാറ്റണമായിരുന്നു. കാണുന്നോ, ഓ ചില നേരങ്ങളിൽ അപ്രകാരം തന്റെ ജനങ്ങളെ പുറത്തേക്കെടുത്ത് അവരുടേതായ ചില സ്വന്തം ഇഷ്ടങ്ങളെ വടിച്ചു മാറ്റിക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പ്രകാരം അത് ചെയ്യാനാകില്ലെന്ന് കാണിച്ചിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്ക് അവരെന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലാതെ പോകുന്നു. ക്രിസ്തുവിന്റെ പൂർണ്ണ ശക്തിയിലേക്കെത്തി ഒരു സ്നേഹ അടിമയായി തീരും മുമ്പേ അവരെ വടിച്ചു വൃത്തിയാക്കിയ ശേഷം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ചെയ്യാനായി ചില നേരങ്ങളിൽ അവരെ വടിച്ചുകളയാനായി അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അഭിഷേകം ചെയ്തവരായി അവരായിത്തീരണം എന്നവൻ നിയമിച്ചിരുന്ന ഉദ്ദേശത്തിനായി അവരെ പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നു. സഹോദരന്മാരെ, നാം അന്ത്യകാലത്താകുന്നു. മറ്റുള്ള എല്ലാ സമയത്തും അവൻ എന്തു ചെയ്തിരുന്നു എന്ന് ഓർത്തിരിക്കൂ. അവൻ സദാസമയവും ഒരു മനുഷ്യനെടുത്ത് അവന്റെ സ്വന്തമായതിനെ ഉപേക്ഷിപ്പിച്ച് അവനെ തന്റെ ബദ്ധനാക്കി തീർക്കുന്നു. ദൈവേഷ്ടം അറിയേണ്ടതിനും ദൈവത്തെ പിൻപറ്റാനുമായി അവൻ അറിയുന്ന സകലത്തെയും അവന്റെ സകല പരിശീലനത്തെയും മറ്റുള്ള എല്ലാത്തിനെയും മറക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയും ദൈവത്തെയും അവൻ ഒരേ സമയത്ത് പിൻപറ്റാൻ സാധിക്കില്ല. അതൊന്നും മറ്റേതുമായി വിരുദ്ധമായിട്ടുള്ളതാകുന്നു. ഒരേ സമയം നിങ്ങൾക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്ര ചെയ്യാൻ കഴിയില്ല. ഒരേ സമയം നിങ്ങൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും യാത്ര ചെയ്യാനാകില്ല. ഒരേ സമയം തന്നെ നിങ്ങൾക്ക് തെറ്റും ശരിയും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തെയും മനുഷ്യനെയും നിങ്ങൾക്ക് ഒരേ സമയം പിൻപറ്റാൻ സാധിക്കില്ല. ഇല്ല സാർ, ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യനെ പിൻപറ്റേണ്ടതുണ്ട്. ഇപ്പോൾ പിന്നെ നിങ്ങൾ ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് നിങ്ങളെ സ്വയം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആ ദൈവത്തിന്റെ ആ വചനത്തിന്റെ ആ ഇഷ്ടത്തിന്റെ ഒരു തടവുകാരനാകുന്നു. മറ്റെന്തു പറഞ്ഞാലും കാര്യമല്ല, നിങ്ങൾ അതിന്റെ ഒരു തടവുകാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേൾക്കൂ, നാം അന്ത്യസമയത്തായിരിക്കുന്നു. അവസാന ചില നിമിഷങ്ങൾ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് വിനയത്തോടും ബഹുമാനത്തോടും കൂടെ പറയട്ടെ. നോക്കൂ, എന്റെ അഭിപ്രായത്തിൽ ദൈവം എന്തു നോക്കുന്നു എന്നാൽ കൊയ്ത്തിനായിട്ടുള്ള ഒരു ആയുധത്തെ കണ്ടുപിടിക്കണം. ഈ അവസാന ദിവസത്തിൽ ചെയ്തിരിക്കും, തികച്ചും ചെയ്തിരിക്കണം. നിലത്തെ മെതിക്കാനുള്ള ഒരു ആയുധം അവന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏതൊരു കൃഷിക്കാരനും അവൻ തന്റെ വിളവെടുപ്പിന് പോകുമ്പോൾ അവനത് ചെയ്യുന്നത് ഒരു ആയുധം ഉപയോഗിച്ചാണ്. തീർച്ചയായും വിത്ത് മെതിക്കുന്നതിന് ഏതെങ്കിലും ഉപകരണം അവൻ മൂർച്ചയുള്ള ഒരു അരിവാളോ മറ്റോ എടുത്തിരിക്കും. വിളവ് പാകമായിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെ നിന്റെ കൈകളിൽ എടുക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ ബന്ധനത്താലുള്ള ദാസന്മാരായി ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ഈ പാപം നിറഞ്ഞ ശാപഗ്രസ്തമായ ഭൂമിയിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കണമേ. ദൈവമേ, എന്നെ സ്വയം ഒരു തടവുകാരനാക്കണമേ. എന്റെ എല്ലാ സഹോദരന്മാരും എന്നെ നിരസിച്ചാലും എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്നെ നിരസിച്ചു കളഞ്ഞാലും ഞാൻ യേശു ക്രിസ്തുവിന്റെയും അവന്റെ വചനത്തിന്റെയും ഒരു ബദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവന്റെ വചനത്തോട് പരിശുദ്ധാത്മാവിനാൽ കടിഞ്ഞാണപ്പെട്ട് അവൻ ചെയ്യുമെന്ന് പറയപ്പെട്ടിരുന്ന അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് ദൈവവചനത്തെ പരിശുദ്ധാത്മാവ് തീർച്ചപ്പെടുത്തുന്നത് ഞാൻ കാണും. യേശു ക്രിസ്തുവിന്റെ ഒരു ബദ്ധനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആ അഭിലാഷമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ തലകൾ കൊമ്പിട്ട് നിൽക്കുമ്പോൾ മറ്റെന്തെങ്കിലും ആയിത്തീരാമായിരുന്നു. നമ്മുടേതായ നാം ചിന്തിച്ചിരുന്ന എന്തെങ്കിലും ആയിത്തീരാമായിരുന്നു. നമുക്കതെല്ലാം വശത്തേക്കിടാൻ സാധിക്കുന്നില്ലെങ്കിലോ, ഞാനതിൽ ആശ്ചര്യപ്പെടുന്നു. ഇന്നു രാത്രിയിൽ ഞാൻ വലുതാകുമ്പോൾ ഞാൻ ആയിത്തീരും, ഞാൻ ഇന്ന ഇന്ന ആളായിത്തീരും എന്ന് പറയുന്ന ഒരു ചെറിയ ആൺകുട്ടിയെ നിങ്ങൾ ചുറ്റിനുമായി നോക്കിയാൽ കാണാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവേഷ്ടം ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു എങ്കിലും ഇങ്ങനെ പറയും, ഇല്ല ഇല്ല, ഊഹ, ഞാൻ എന്റെ അഭിലാഷതകൾ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ സ്വയം ഈ അവസാന ദിവസത്തേക്ക് മെതിക്കാനുള്ള ഒരു ഉപകരണമായി ദൈവത്തിന് കീഴടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ചെറിയ പെൺകുട്ടി വളരെ നല്ല ഒരു മഹിളയുടെ സവിശേഷതയോടുകൂടിയതോ, അതല്ല ഒരു ചെറിയ സൗന്ദര്യവതിയായ ഭാര്യയോ, അതുമല്ല, നിങ്ങളുടെ ജീവിതത്തെ ആരെങ്കിലും ഒരു ഹോളിവുഡുകാരി ആക്കി തീർത്തേക്കാം. ദൈവത്തിന്റെയും അവന്റെ വചനത്തിന്റെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ അഭിലാഷങ്ങളെയും ഇച്ഛകളെയും നിങ്ങൾ അവന് സമർപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ വിളിയെ കേൾക്കുന്നില്ല എന്നും ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ എന്താണെന്ന് ദൈവമറിയുന്നു. എവിടെയെങ്കിലും ഒരു സഭയിൽ ഒരു വേലക്കാരനായോ ഒരു ദാസനായോ ഒരു ധർമ്മോപദേശിയായോ അടച്ചിട്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലപ്പോഴുമേ ഞാൻ ഇവിടേക്ക് വരാറുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് മൂന്നിൽ ഒരു ഭാഗം ജനങ്ങളെയും എനിക്കറിയില്ല. എന്നാൽ ഞാൻ അതിവിടെയിരിക്കുന്ന വിരലിൽ എണ്ണാവുന്നവരാകുന്നു. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കുകയും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആരെന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ അടിമയാകുന്നു. ഞാൻ പരിഖനമില്ലാതെ അവന്റെ വചനം പ്രസംഗിക്കാൻ പോകുന്നു. എന്റെ സംഘടന എന്നെ തള്ളിക്കറയുമോ ഇല്ലയോ എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ അപ്പോഴും വചനവുമായി തന്നെ ചേർന്ന് നിൽക്കാൻ പോകുന്നു. ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ദൈവേഷ്ടമാണ് എന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ യേശുക്രിസ്തുവിന് ഒരു ബദ്ധനാകാൻ പോകുന്നു. അവന്റെ കൃപയാലും സഹായത്താലും ഞാനത് ചെയ്യും. നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കൂ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അഭിലാഷമുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടുമോ? അത് എന്റേതും കൂടെയാണ്. ഞാൻ എന്റെ എല്ലാം സമർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് വളരെ സാവധാനതയിൽ ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക് എന്നെ അനുഗ്രഹീത രക്ഷക. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാൻ അത് വാസ്തവമായി നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? ഞാൻ നിബദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ എടുക്കണമേ കർത്താവെ. ഇന്ന് രാത്രിയിൽ എന്നെ കുശവന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണമേ. അവിടെ വെച്ച് എന്നെ മുഴുവനുമായി ഉടച്ച് എന്നെ വീണ്ടും പണിയണമേ. അങ്ങേക്ക് എന്റെ അനുഗ്രഹീത രക്ഷക. ഞാനെല്ലാം സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, പാട്ട് തുടർന്നും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് നിർത്തി നിന്നോട് സംസാരിക്കാൻ ഈ സമയം ഏറ്റവും ആദായപ്രദമായതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു എന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ പിതാവേ ഇത് ചെയ്യാനുള്ള അവസാന അവസരം ഇതാണെന്നതുപോലെ ഞങ്ങൾ ഇത് ചെയ്യട്ടെ. ഞങ്ങൾ ആത്മാർത്ഥയോടെ കടന്നു വരാനിടയാകട്ടെ. ഇത് ആയിരുന്നത് പോലെ അലക്കപ്പെട്ട വസ്ത്രങ്ങളും കഴുകപ്പെട്ട ഹൃദയങ്ങളും കഴുകപ്പെട്ട ഇച്ഛകളും കഴുകപ്പെട്ട അഭിലാഷങ്ങളുമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മേശയിങ്കിലേക്ക് വരാനിടയാകട്ടെ. ദൈവം തന്റെ വചനമെടുത്ത് ദൈവത്തിന്റെ വചനവുമായി നമ്മെ അതുമായി നുഖം വയ്ക്കാനിടയാകട്ടെ. നുഖത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന്റെ ചുറ്റിലുമായി കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് എടുക്കാനായിട്ട് ഇന്നു രാത്രി മുതൽ ഞാൻ നിന്നെ നിന്റെ വചനത്തിന്മേലെടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വിചാരങ്ങളെ ചിന്തിക്കരുത്. എന്റെ വിചാരങ്ങളെ ചിന്തിക്കുക. എന്റെ ഇഷ്ടത്തെപ്പറ്റി ചിന്തിക്കുക. ഞാൻ നിന്നെ നയിക്കും. ദൈവമേ അതൊരു പ്രവൃത്തി പരിചയമായി ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ചാലും. ഈ ചെറുപ്പക്കാരായ ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഭാര്യയും ഭർത്താവും ചിലർ ഭാര്യയും ഭർത്താവും ആയിത്തീരാൻ പോകുന്നു. പ്രായമേറിയവരായി അവർ ഇവിടെ ഇരിക്കുന്നു. അത് വളരെയേറെ യാത്ര ചെയ്തിരിക്കുന്നു. ധർമ്മോപദേശികളാകുന്നു. മാത്രമല്ല കർത്താവേ, സഹോദരൻ നേവിലെ ഇവിടെയുണ്ട്. ഞാൻ കോണിയുടെ വളരെ മുകളിലായിരിക്കുന്നു. ഞങ്ങളുടെ ദിവസങ്ങൾ ഇപ്പോൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കാലടികളെ ഞങ്ങൾ വെച്ചിരുന്നതെന്നും വളരെ ശ്രദ്ധയോടെ വെക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ എവിടെയാണ് കാൽ വെക്കുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ആയിരുന്നത് പോലെ ജഡീകമായി സംസാരിച്ചാൽ ഞങ്ങൾ കാൽ വെക്കുന്നിടം ശരിയാണോ എന്നറിയാനാകില്ല. എന്നാൽ കർത്താവേ, ഈ ജഡീക ജീവിതം മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ നീ ഞങ്ങളെ കയ്യിലെടുക്കാതിരുന്നാൽ ഞങ്ങളുടെ ഒരു കാൽച്ചുവടും തീർച്ചയുള്ളതാകില്ല. ഇപ്പോൾ ദൈവമേ ഞങ്ങൾ എടുക്കണമേ. നീ ചെയ്യുമോ? ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ഇഷ്ടങ്ങളെയും നിന്റെ സ്വന്തം കയ്യിലെടുത്ത് ഞങ്ങളെ ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ ക്രിസ്തുവിനെ ബദ്ധന്മാരാക്കി തീർക്കണമേ. ഞങ്ങളിവിടെ ദൈവികമായ ജീവിതം ജീവിക്കാനിടയാകട്ടെ. ഈ സ്ത്രീകളും ഈ ചെറുപ്പക്കാരായ സ്ത്രീകളും ഈ ചെറുപ്പക്കാരായ പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ജീവിതത്തെ സമർപ്പിക്കാനിടയാകട്ടെ കർത്താവേ. അവരുടെ അഭിലാഷം യേശു ക്രിസ്തുവിനെ സേവിക്കുക എന്നതായി തീരട്ടെ. അവന്റെ ദിവ്യ ആഗ്രഹത്തിനും ഇഷ്ടത്തിനുമായി ഞങ്ങളെ അവന്റെ ഒരു ബദ്ധനാക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. ഇത്രയും മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയാവൂ കർത്താവേ. ഈ കുറച്ചു മുറിഞ്ഞ വാക്കുകൾ അവയെല്ലാം ശരിയായി നീ പെറുക്കി വയ്ക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കാരണം ഇവിടെ ചൂടായിരിക്കുകയും ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് വളരെ ചൂടാകുന്നു. അനേകർക്ക് വീട്ടിലേക്ക് പോകാനും വളരെ നേരത്തെ ജോലിക്ക് പോകേണ്ടതുണ്ട്. അതിനിടയാകട്ടെ. എന്നാൽ ഒരു തടവുകാരൻ എന്ന ആ വിത്തുകൾ അവരുടെ ഹൃദയത്തിൽ കിടക്കാനിടയാകട്ടെ. വീട്ടിലേക്ക് പോയി ഭാര്യയോട് പറയുക, അവരിന്ന് ഉച്ച കഴിഞ്ഞിട്ടോ ഈ വൈകിട്ടോ കിടക്കരികിൽ പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ ഒരാൾ മറ്റേയാളിനെ നോക്കി ഇങ്ങനെ ചോദിക്കുക, പ്രിയേ, അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ എന്താണ്? ക്രിസ്തുവിന്റെ ബദ്ധനായും അവൻ രക്ഷത്തിനായും നാം വാസ്തവമായും മാറേണ്ടതുണ്ടോ? അതല്ല നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമോ? എല്ലായിടത്തും അനേക ചെറുപ്പക്കാരായ പുരുഷന്മാരും ചെറുപ്പക്കാരി സ്ത്രീകളും, പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിൽ സന്ദേശം കേട്ടവർ, എന്നെ തന്നെ മറന്നുകൊണ്ട് ഒരു തടവുകാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ ചോദ്യം തന്നെ ചോദിക്കാനിടയാകുമോ? തന്റെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. പിതാവേ, അതങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ ഒരു ബദ്ധനായി തീർന്ന് ഞങ്ങളുടെ സ്വന്തം അഭിലാഷങ്ങളെയും സ്വന്തം ആഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്തി നിന്റെ അതിനെ കണ്ടുപിടിച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. അതനുവദിക്കണം കർത്താവേ. അതിനെ നിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുക എന്ന ഒരേ ഒരു കാര്യമേ എനിക്കിപ്പോൾ അറിയാവൂ. അത് ഫലവത്തായി തീർന്നിട്ട് അവസാന കാലത്തെ വിളവെടുപ്പിന്റെ മഹത്വം വലുതുമായ ആയുധങ്ങളെ ഉളവാക്കാനിടയാകട്ടെ. പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ദൈവേഷ്ടത്തിനായി സമ്പൂർണമായി കീഴടങ്ങി യേശു ക്രിസ്തുവിന്റെ അവന്റെ സ്നേഹത്തിന്റെ ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിന്റെ വിലങ്ങനാലുള്ള ചങ്ങലയാൽ ബദ്ധന്മാരായി തീരട്ടെ. ഇത് ഞങ്ങൾ അവന്റെ നാമത്തിൽ ചോദിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക് എന്റെ. നമ്മുടെ കണ്ണുകളെ അടച്ചും നമ്മുടെ കൈകളെ ഉയർത്തിയും കൊണ്ട് നമുക്കത് ഒരിക്കൽ കൂടി പാടാം. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഞാനെല്ലാം സമർപ്പിക്കുന്നു. എല്ലാം അങ്ങേക്ക് എന്റെ അനുഗ്രഹീത രക്ഷക. ഞാനെല്ലാം സമർപ്പിക്കുന്നു. ഇപ്പോൾ പിരിച്ചുവിടുന്നതിന് യേശുവിൻ നാമത്തെ നിങ്ങളുടെ പടുത്തുകൊണ്ട് പോവുക എന്ന പാട്ട് പാടും മുമ്പ് നിങ്ങളുടെ തല കുമ്പിട്ട് നിൽക്കുമെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഈ സഹോദരനോട് ഞാൻ ചോദിക്കാൻ പോകുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഇരൾ കടന്നു വരുന്ന ദർശനം കണ്ടു എന്ന സാക്ഷ്യം പറഞ്ഞ സഹോദരിയുടെ അതും സുഖം പ്രാപിച്ചിരുന്നു. തിരികെ നോക്കുമ്പോൾ ആ മറ പോയി കഴിഞ്ഞിരുന്നത് ഓർക്കുന്നു. അവളുടെ വിശ്വാസമാണ് അത് ചെയ്തത്. പ്രാർത്ഥനയാൽ ഞങ്ങളെ പിരിച്ചുവിടുമോ? നിങ്ങൾ ചെയ്യുമോ സഹോദര? ഞങ്ങളുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹങ്ങളെ ചോദിക്കുക.